Now, I won't say this is the first time I've ever did it in any of my meetings since I've been on the field. This is a new time. Brother Baxter is gone, and Brother Bosworth in India or in Africa. Brother Baxter, I don't know where he's at. He's gone somewhere. And the rest of them's out and gone, and Billy and I are here alone. So we're just having a great time, this rice, slaying and eating. So we kind of feel like it. Maybe we can, with the help of
the Lord. സഹായത്താൽ നമുക്ക് സ്വയമായി തന്നെ യോഗം വഹിക്കുവാൻ കഴിയുന്നതാണ്. ആ കാരണത്താലാണ് അത് സ്വല്പം കൂടി മുൻപോട്ട് പോകുന്നത് കാണുന്നതിൽ ഞാൻ സന്തോഷവാനായതും. ആ ഒരു കാരണം തന്നെയാലാണ്. കർത്താവ് നമ്മെ അത് ചെയ്യുന്നതിന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ എന്റെ നടത്തിപ്പ് കാര്യത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് കുറച്ച് പ്രിയമേറിയ സഹോദരന്മാരായിട്ട് ബോസ്വർത്തും ബാക്സ്റ്ററും ലിൻസയും മോഴയും അങ്ങനെ എല്ലാം കൂടി അഞ്ചു പേരും ബാരൻ വോൺ ബ്ലോംബർഗും ആകുന്നു. അവർ നല്ല ആളുകളാണ്. എന്നാൽ അതിനെക്കുറിച്ച് പറയാനായി ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരാൾക്കൊരു കാര്യവും മറ്റൊരാൾക്ക് മറ്റൊരു കാര്യവുമായിട്ട് ചിലപ്പോൾ അത് ഞാൻ സ്വയമായി ചിന്തിക്കുന്നതിന് വിപരീതമാകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ ഉടുപ്പിന്റെ കൈകൾ മേലോട്ട് ചുരുട്ടി വെച്ചുകൊണ്ട് ഇപ്പോൾ കടന്നുവന്ന് ഭക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ സമയമായിരിക്കുന്നു. നമ്മുടെ കൈകൾ ചുരുട്ടി വെച്ചുകൊണ്ടുള്ള ഒരു വലിയ സമയത്തെക്കുറിച്ച് ഞാൻ വിചാരിക്കുകയായിരുന്നു. എന്റെ ആദ്യത്തെ തിരുവെഴുത്ത് പ്രകൃതിയായിരുന്നു. ഞാൻ പ്രകൃതിയിൽ കൂടെ ദൈവത്തെ അറിഞ്ഞിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു. മീൻ പിടിക്കുന്നതിനെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. സണ്ണിമോനെ, നീ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ? നീ അത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിന്റെ അമ്മയെ സ്നേഹിക്കുക. അത് നിന്നെ ഒരു നല്ല കുട്ടിയാക്കും. എന്റെ പരിവർത്തനം പോലും എന്നിൽ നിന്നും അത് മുഴുവനായിട്ട് എടുത്തു കളഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മലമുകളിൽ വലയിടുകയായിരുന്നു. ഈ കാര്യത്തിൽ ഇവിടെയുള്ള ഒരു കൊച്ചു ബാലന്റെ പ്രയോജനത്തിനായി പറയുകയാണ്. അങ്ങനെ ഞാനവിടെ വലയിടുകയായിരുന്നു. ബാക്കിയുള്ള കുട്ടികളെല്ലാം ചുറ്റുമായി ഇരുന്നിരുന്നു. ഞാനൊരു ശുദ്ധജല മത്സ്യത്തെ വലയിടുകയായിരുന്നു. ഓ, അത് വസന്തമായിരുന്നതിനാൽ അത്ഭുതകരമായിരുന്നു. ഞാൻ അതോടൊപ്പം പോവുകയും അവിടെ അടുത്തുള്ള ഒരു കുഴിയിൽ ശുദ്ധജല മത്സ്യങ്ങളുമായിരുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അങ്ങനെ ഒരു വലിയ സമയമായിരുന്നു. ഒച്ച വയ്ക്കുകയും ചിലപ്പോൾ ഞാൻ എന്റെ ചരട് തന്നെ വിട്ടുകളയുകയും ചെയ്യും. ഞാൻ ഒച്ചയ്ക്ക് സ്തുതിക്കുന്നതിൽ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ തീർച്ചയായും അത് ചെയ്യുന്ന കാരണം എന്തോ എന്ന് എന്നെ സ്വാധീനിക്കുന്നുവെന്ന് എനിക്കറിയാം. ന്യൂ ഹാംഷെയർ എന്ന പ്രദേശത്ത് വളരെയധികം കരടികളുണ്ട്. എനിക്കവിടെ ഒരു ചെറിയ താവളമുണ്ട്. അവിടെയാണ് ഞാൻ വീശുന്നത്. എനിക്കവിടെ ഒരു ചെറിയ പഴയ കൂടാരമുണ്ട്. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത കരടി ഏറ്റവും കുരുത്തം കെട്ടതായിരുന്നു. അങ്ങനെ ഒരു തള്ളക്കരടിയും അതിന്റെ രണ്ട് കുട്ടികളും കൂടി അവിടെ കടന്നിട്ട് എന്റെ കൂടാരത്തെ താറുമാറാക്കി കളഞ്ഞിരുന്നു. ഞാൻ ആ കരടി എന്ത് ചെയ്തിരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവിടെ പിന്നിലായി ചുവന്ന മുടികളോടുകൂടി ആ പെൺകുട്ടി പറയുക, ഞാൻ അതിന്റെ പിന്നാലെയായിട്ട് അതിനെ പിടികൂടേണ്ടിയിരിക്കുന്നു, ശരിയല്ലേ? എന്നാൽ അതെന്താണ് ചെയ്തതെന്ന് നോക്കുക. അവൾ അകത്ത് കടന്നുവന്ന് എന്റെ കൂടാരം വലിച്ചു കീറിയിട്ട് എല്ലാം ചിതറിച്ചു കളയുകയും അവിടെ ഉണ്ടായിരുന്ന എന്റെ ആഹാരം മുഴുവൻ തിന്നുകളയുകയും അങ്ങനെ സുഖമായിട്ടിരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ചെന്നപ്പോൾ അത് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. തള്ളക്കരടി ഭയം കൊണ്ട് കരയുകയും അതിന്റെ ഒരു കുട്ടി അതോടൊപ്പം ഓടിക്കളയുകയും ചെയ്തു. എന്നാൽ മറ്റത് ഓടിയില്ല, അവിടെ തന്നെ ഇരുന്നിരുന്നു. അവന്റെ പിൻഭാഗം ഇപ്രകാരം എന്റെ നേരെയായിട്ട് എന്തോ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. എന്റെ കയ്യിൽ ഒരു പഴയ കൈക്കോടാലി അല്ലാതെ മറ്റു യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചില മൂപ്പന്മാരെ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ദൂരത്തേക്കായി ഓടിപ്പോയിട്ട് അവിടെയുള്ള ടെലിഫോണിന്റെ തൂണു നിൽക്കുന്നത്രയും ദൂരത്തായിട്ട് അവൾ ഓടിപ്പോയിട്ട് അവിടെ ചെന്നിരുന്നു. അവൾ അവിടെ ഇരുന്നു കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ കരടി അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നിരുന്നു. അവൻ എന്താണ് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഓർത്തു. ഞാൻ കുറച്ചുകൂടി അടുത്തായിട്ട് ചെന്നു. കൂടുതൽ അടുക്കാൻ ഞാൻ പേടിച്ചിരുന്നു, കാരണം അവൾ എന്നെ മാന്തി പറിച്ചു കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കവിടെ ഒരു മരവും കാണാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അതിന് മരത്തിൽ കയറാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാൻ അതിനോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിച്ചില്ല, കാരണം അതിന്റെ സ്വഭാവത്തെ എനിക്കറിയാമായിരുന്നു. എന്നാലും ഞാൻ കുറച്ചുകൂടി അടുത്ത് ചെന്നിരുന്നു. നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? എനിക്ക് പാൻ കേക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളിൽ എത്ര കുട്ടികൾ പാൻ കേക്ക് ഇഷ്ടപ്പെടുന്നു? ഓ, നിങ്ങൾ വലിയവരും അത് ഇഷ്ടപ്പെടുന്നു. അവരുടെയും കൈകൾ ഉയർന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. നാം എല്ലാവരും പാൻ കേക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ അതിന്മേൽ തേൻ ഒഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു ബാപ്റ്റിസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്കറിയാമോ, അതാണ് നമ്മെ നേരെയാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, അത് തേനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഞാൻ അവരെ തളിക്കാറില്ല. ഞാൻ വാസ്തവത്തിൽ മുക്കിയാണ് ചെയ്യുന്നത്. നല്ലതും ഭാരമുള്ളതെടുത്തും ഞാൻ വാസ്തവമായും അത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെയും അവിടെയും സ്വല്പം തളിക്കാറില്ല. അത് ഞാൻ ശരിക്കും അവരുടെ മേൽ ഒഴിച്ചിട്ട് അവരെ എല്ലാം തേൻ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്കറിയാമോ, എന്റെ പക്കൽ അവിടെ ഒരു ബക്കറ്റ് നിറച്ച്, അതായത് അര ഗ്യാലനോളം തേൻ അവിടെ ഉണ്ടായിരുന്നു. കരടികൾക്ക് തേൻ വളരെ പ്രിയമുള്ള ഒന്നാണ്. അങ്ങനെ ഇവൻ അവിടെ കടന്നുകൂടിയിട്ട് ഈ ബക്കറ്റിന്റെ അടപ്പെടുത്ത് മാറ്റിയിട്ട് ഈ ബക്കറ്റ് തന്റെ കൈക്കടിയിൽ ഇപ്രകാരം പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അതെങ്ങനെയാണ് തിന്നേണ്ടിയെന്ന് അവൻ അറിയില്ലാതിരുന്നതിനാൽ അവൻ തന്റെ കുഞ്ഞു പാദം അതിൽ മുക്കിയിട്ട് ഇപ്രകാരം അത് നക്കിക്കൊണ്ടിരുന്നു. അവൻ തിരിഞ്ഞെന്നെ നോക്കുകയും അവന്റെ കണ്ണുകൾ തമ്മിൽ ഒട്ടിപ്പിണഞ്ഞിരിക്കുകയും അവന്റെ വയറ് തേൻ കൊണ്ട് വഴുതി ഒരുക്കിയും ഇരുന്നു. അവൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവന്റെ കൈ അതിൽ മുക്കിയിട്ട് അവന് കഴിയുന്നത്ര എളുപ്പം ഇപ്രകാരം നക്കിക്കൊണ്ടുവരുന്നു. ഓ, അതൊരു നല്ല പഴയ കാലത്തെ പരിശുദ്ധാത്മാവിന്റെ യോഗത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. നമുക്ക് ബക്കറ്റ് തുറന്നു കിട്ടുമ്പോൾ നിങ്ങളുടെ കൈ ആ ജാറിലേക്ക് ഇട്ടിട്ട് നക്കിയെടുക്കുക. അങ്ങനെ നക്കിക്കൊണ്ട് തുടരുക തന്നെ ചെയ്യുക. അതിലും രസകരമായ കാര്യം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? അവന് കഴിയാവുന്നിടത്തോളം അവൻ തിന്നു കഴിഞ്ഞിട്ട് ഈ ബക്കറ്റ് അവിടെ ഇട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു. എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? തള്ളക്കരടിയും മറ്റേ കുഞ്ഞുകരടിയും കൂടി അവനെ നക്കാൻ തുടങ്ങി. അങ്ങനെ തേൻ മുഴുവൻ അവർ നക്കിയെടുത്തു. ചിലപ്പോൾ നമ്മളുടെ യോഗങ്ങളും അതേ പ്രകാരം തന്നെയായിരിക്കും എന്ന് ഞാൻ ആശിക്കുകയും അതിനാൽ നമുക്ക് ബാക്കിയുള്ളവരോട് പറയുന്നതിനും ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ കടന്നു വരുന്നതിനും അതിടയാക്കും. ഈ കൊച്ചുകുട്ടികളെ ഇവിടെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കഴിയുമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളെ നമുക്ക് ഡാഡിയോടും അമ്മയോടും സംസാരിക്കാം. നാം ഭൂതശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങൾ അതിന്റെ 103 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ നാം ഇവിടെ വായിക്കുന്നു. ശുശ്രൂഷകരിലും പുരോഹിതരിലും വേദപുസ്തക വായനക്കാരിലും അധികം പേരും ഇത് മനഃപാഠമായിട്ട് അറിയാവുന്നതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇവിടെയുള്ള സകല എന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ സകല അകൃത്യം മോചിക്കുകയും നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാൻ കഴിയുമോ? സ്വർഗീയ പിതാവേ, ഇന്ന് ഉച്ചസമയം ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ നിനക്ക് നന്ദി പറയുന്നു. ഇവിടെ ചുറ്റുപാടുമായിരിക്കുന്ന കൊച്ചുകുട്ടികൾക്കായും ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും ഒരു നാളെയുണ്ടെങ്കിൽ, യേശു വരാൻ താമസിക്കുന്നുവെങ്കിൽ ഇവർ നാളത്തെ പുരുഷന്മാരും സ്ത്രീകളുമാകുന്നു. അങ്ങയുടെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ വലിയ ശത്രുവായ സാത്താനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ മുമ്പോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള യന്ത്രോചിത ഉപകരണമായ ദൈവത്തിന്റെ ശക്തിയെ മുന്നിലാക്കിയിട്ട് അതവനെ ഇന്ന് രാത്രിയിൽ അവന്റെ ഓരോ ഇഞ്ച് സ്ഥലത്ത് നിന്നും എതിർക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവന് ന്യായപരമായി യാതൊരു അധികാരമില്ലെന്ന് കാണിക്കുകയും ക്രിസ്തു ഞങ്ങൾക്ക് പകരമായി കാലുവരിയിൽ അവനെ തോൽപ്പിക്കുകയും അവൻ മരിച്ചപ്പോൾ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും വെപ്പിക്കുകയും സാത്താന്റെ എല്ലാ ശക്തികളെയും അവന്റെ പക്കൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്തു. ദൈവമേ, ജനങ്ങളെ പ്രകാരം സൗഖ്യം പ്രാപിക്കണമെന്നതിനെയും സാത്താനെ പരാജയപ്പെടുത്തണമെന്നതിനെയും കുറിച്ച് ഈ ജനങ്ങളോട് പറയാനും വിശദീകരിക്കാനും ഞങ്ങൾക്ക് ബുദ്ധിയും വിവേകവും തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമീൻ. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് നാം ഭൂതശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഭൂതങ്ങളെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ടാകാം. നാളെ ഉച്ചയ്ക്ക് ഒരുപക്ഷെ ഞാനിത് നീർക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി എങ്ങനെയായാലും എനിക്ക് ഈ ആഴ്ചയിൽ 2 ദിവസം വേണം, അല്ലെങ്കിൽ 2 ദിവസത്തെ ഉച്ചയ്ക്കുള്ള യോഗത്തെ ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ഭൂതം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. ഭൂതത്തെക്കുറിച്ച് വളരെയധികം ജനങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഭൂതം, പിശാജ് എന്നീ വാക്കുകളെല്ലാം ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന ടോർമെന്റർ, അതായത് ദണ്ഡനക്കാരൻ എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പീഡിപ്പിക്കുന്നവനായ ഒരു വ്യക്തി എന്നത് ഒരു പിശാജാകുന്നു, ഒരു ദുഷ്ടനാകുന്നു. വേദപുസ്തകം എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ജനങ്ങൾക്കും പണ്ട് അപ്പച്ചനും അമ്മച്ചിയും വായിച്ചിരുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തോ ആണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് പ്രായം ചെന്നവർക്ക് മറ്റുമുള്ളതാണ്. എന്നാൽ അത് തെറ്റാണ്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പിശാചികൾ എന്ന് പറയുന്നത് നമ്മെ പീഡിപ്പിക്കുന്ന ദണ്ഡനക്കാരാണ്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ പ്രാണനിലേക്ക് വരുന്ന പിശാചുകളുണ്ട്. അത് വാചക രീതിയാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാണനിലേക്ക് വരുന്ന പിശാച് പ്രാണനെ ദണ്ഡിപ്പിക്കുന്നു. പലപ്പോഴും സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ ചിലപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കാം, എന്നിരിക്കലും പൂർണമായും സ്ഥിരബുദ്ധിയില്ലാത്തവരായിരിക്കാം. അത് ശരിയാണ്. അതിന് പ്രാണനുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അതൊരു ദണ്ഡനക്കാരനാണ്. എന്തോ ഒന്ന് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കാദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നാൽ എല്ലാ രോഗങ്ങളും സാത്താനിൽ നിന്നാണ് വരുന്നത്. ദൈവം രോഗത്തിന്റെ കർത്താവല്ല. യാതൊരു രോഗവും ദൈവത്തിൽ നിന്നും വരുന്നില്ല. നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ തിരികെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അടിച്ചു തിരികെ കൊണ്ടുവരുന്നതിനായി ദൈവം ചിലപ്പോൾ സാത്താനെ കൊണ്ട് നിങ്ങളുടെ മേൽ രോഗമിടാൻ അനുവദിക്കുന്നു. എന്നാൽ രോഗങ്ങൾ ആദ്യം അതിന്റെ തുടക്കത്തിൽ പിശാചിൽ നിന്നും വരുന്നു. നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം ഇത്തരത്തിലുള്ള രോഗത്തിന്റെയും മരണത്തിന്റെയും കർത്താവാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഇല്ല, അവനില്ല. ഒരിക്കലും ആയിരുന്നില്ല, ഒരിക്കലും ആകുകയുമില്ല. അനുസരണക്കേടിന്റെ കാരണത്താൽ ദൈവം മരണത്തെ അനുവദിക്കുന്നു. ദൈവം മരണത്തെ അനുവദിക്കുന്നു. ഇതൊരു എഴുത്തുകാരൻ പറയുന്നത് പോലെ, അതായത് മരണത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ദൈവം ഒരു കുതിരവണ്ടിയിൽ കോപ്പിട്ടിട്ട് അത് നമ്മെ ദൈവസന്നിധിയിലേക്ക് ഒരു വിശ്വാസിയായിട്ട് വലിച്ചുകൊണ്ടുപോകുന്നു. എന്നാൽ മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപിരിയൽ എന്നാണ്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ടെന്ന് യേശു പറഞ്ഞു. കൂടാതെ അവൻ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചുപോയാലും അവൻ ജീവിക്കും. കൂടാതെ ജീവിച്ചിരുന്നും കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. നാം നമ്മൾ ഓരോരുത്തരുടെയും ശരീരങ്ങൾ വിശുദ്ധിയില്ലാത്ത കല്ലറയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ലാസറിനെ കുറിച്ച് അവൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ശിഷ്യന്മാർ നമ്മെ പോലെയുള്ളവരായിരുന്നു. അവർ പറഞ്ഞു, ഓ, അവൻ നിദ്ര കൊള്ളുന്നെങ്കിൽ അവന് സൌഖ്യം വരും, എന്നാൽ അവൻ വിശ്രമിക്കുന്നു എന്നാണ് അവൻ അർത്ഥമാക്കിയതെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവൻ അവരുടേതായ ഭാഷയിൽ അവരോട് സംസാരിച്ചിട്ട് അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു, അതേ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. മരണം എന്ന് വെച്ചാൽ വേർപെടുത്തലാണ്. നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ അവൻ മരിച്ചിട്ടില്ല. മാനുഷികമായ നിലപാടിൽ അവർ മരിച്ചിരിക്കുന്നു. എന്നാൽ അവർ നമ്മിൽ നിന്നും വേർപെടുത്തപ്പെടുകയും ദൈവസന്നിധിയിലാകുകയും മാത്രമാണ്. അവർ മരിച്ചവരല്ല. അവർക്ക് മരിക്കാൻ കഴിയില്ല. അവർക്ക് മരിക്കാൻ അസാധ്യമായ കാര്യമാണ്. യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും നിത്യജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അതിനാൽ അവന് മരിക്കാൻ കഴിയില്ല. അനശ്വരമായതും നിത്യമായതുമായ യാതൊന്നിനും നശിക്കാൻ കഴിയില്ല. അത് നശിക്കപ്പെടാത്ത ജീവനാണ്. അവനത് കിട്ടിയിരിക്കുന്നു. കാരണം ദൈവം അവനത് കൊടുത്തിരിക്കുന്നു. അതൊരു യോഗ്യതാർഹതമായതുകൊണ്ടല്ല, ഇത് നിരൂപാധികമായതാണ്. ദൈവം അവന് കൊടുക്കുന്നു. ദൈവം വിളിക്കുന്നു. ദൈവം വിളിക്കാതെ ആർക്കും അവന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. അത് ശരിയല്ലേ? അതുകൊണ്ട് ഇതെല്ലാമായിട്ട് ദൈവമാകുന്നു. ചിലപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഈ കാര്യത്തിൽ സ്വല്പം കൂടി കൂടുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം ഈ രോഗം എന്ന കാര്യത്തെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. നമ്മുടെ വലിയ പൂപ്പനിൽ നിന്നും നാം മുളച്ചു വന്നിരുന്ന ഒരു സമയമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടർമാർക്കറിയാം. കൂടാതെ വേദപുസ്തക വായനക്കാരായ നിങ്ങൾക്കും അറിയാം. ജീവന്റെ ബീജം നിങ്ങളുടെ വലിയ അപ്പൂപ്പനിൽ നിന്ന് തുടങ്ങുകയും അതൊരു ബീജമാകുന്നതിനായി നിങ്ങളുടെ അപ്പൂപ്പനിലാകുകയും പിന്നെ നിങ്ങളുടെ പിതാവിൽ കൂടിയും പിന്നെ നിങ്ങളുടെ അമ്മയിലേക്കായിട്ട് വരുന്നതിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് ശരിയാണ്. തിരുവെഴുത്ത് പോലും അത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ തിരുവെഴുത്ത് ഇതാകുന്നു: ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുക്കുമ്പോൾ അവൻ അബ്രഹാമിന്റെ കടിപ്രദേശത്തായിരുന്നുവല്ലോ, അത് അവന്റെ അപ്പൂപ്പനായിരുന്നു. അത് ശരിയല്ലേ? ആ ബീജം പിന്നിലുണ്ടായിരുന്നുവെന്ന് കാണുന്നു. എന്നാൽ നിങ്ങളുടെ പ്രാണൻ ദൈവം തന്റെ സ്വരൂപത്തിൽ ആത്മാവായ മനുഷ്യനെ ലോകസ്ഥാപനത്തിന് മുമ്പ് സൃഷ്ടിച്ചപ്പോഴായിരുന്നു. തന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ എന്നല്ല, എന്നാൽ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ എന്നാണ്. അതിനുശേഷം ഭൂമിയിലെ പൊടിയിൽ നിന്നും ഒരു മനുഷ്യനുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. ഇന്നുച്ചയ്ക്ക് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ വിഷയത്തിലേക്ക് തിരികെ പോയിട്ട് അത് നോക്കാൻ ഒരവസരം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയായിരുന്നു. ഇത് വരികൾക്കിടയിലാണ്. എന്നാൽ നിങ്ങൾ ഇത് കാണുമ്പോൾ അത് വരിക്കൊപ്പമായി തീരുന്നു. എപ്രകാരം ദൈവം ആദിയിൽ എന്താണ് അവിടെ ചെയ്തിരുന്നതെന്നും ഭൂമിയിലേക്ക് എപ്രകാരം അവൻ ഇറങ്ങി വരികയും എപ്രകാരം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി തിരിഞ്ഞ് മനുഷ്യന്റെ സ്വരൂപത്തിലാകുകയും ചെയ്തു. ഇപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അതൊരാത്മാവായ മനുഷ്യനായിരുന്നു. അപ്പോൾ നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ഇപ്പോൾ ഇതിഹാസകന്മാരും മറ്റുള്ളവരും പഴയ എല്ലുകളെ തിരഞ്ഞെടുക്കുകയും മറ്റും ചെയ്തിട്ട് പരിണാമത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ശരിയായ രീതിയിലുള്ള പരിണാമത്തിൽ വിശ്വസിക്കുന്നു. മനുഷ്യൻ സ്വയം അവനിൽ നിന്നും വികസനം പ്രാപിച്ചു. എന്നാൽ എല്ലാം ഒരു കോശത്തിൽ നിന്നല്ല. അല്ല ശ്രീമാൻ, എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു പക്ഷിയെ ഉണ്ടാക്കിയത് മുതൽ തന്നെ അതൊരു പക്ഷിയായി തന്നെ ഇരിക്കുന്നു. അതുപോലെ ഒരു കുരങ്ങൻ കുരങ്ങൻ തന്നെയും മനുഷ്യൻ മനുഷ്യൻ തന്നെയുമായിരിക്കുന്നു. അത് ശരിയാണ്. കുറച്ചു നേരം മുമ്പ് ഇവിടെ ലൂയിവിലയിൽ നിന്നുള്ള ഒരു ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, റെവറൻ ബ്രണഹാം, എന്തുകൊണ്ടാണ് ഞാൻ ആഫ്രിക്കയിലെ ജനങ്ങളെ പ്രകാരം അവർ ഭക്ഷിക്കുന്നതെന്നതിനെയും അതുപോലെയുള്ള ചില ദാരുണമായ കാര്യങ്ങളെയും മറ്റും പറയുകയായിരുന്നു. മലിനമായിട്ടുള്ളതും പുഴുക്കളുള്ളതുമായത് പറിച്ചെടുത്തിട്ട് അവർ ഒരുവട്ടം കുടഞ്ഞിട്ട് തിന്നുന്നു. അത് യാതൊരു വ്യത്യാസവും അവർക്കുണ്ടാക്കുന്നില്ല. എന്തും അതുപോലെ കുടിക്കുകയും ചെയ്യുന്നു. അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ റെവറൻ ബ്രണഹാം, ഈ ജനങ്ങൾ മനുഷ്യരല്ല. ഞാൻ പറഞ്ഞു, ഓ അതെ, അവർ തീർച്ചയായും മനുഷ്യർ തന്നെയാണ്. മൃഗങ്ങളുടെ നിരയിൽ ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തത് ഒരു മനുഷ്യക്കുരങ്ങാകുന്നു. കഴിഞ്ഞ 4000 വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യക്കുരങ്ങനെ കൊണ്ടൊന്ന് പിറുപിറുക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. അവനത് കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നാൽ അവന് ചിന്തിക്കാൻ കഴിയുകയില്ല. അതിന് ചിന്തിക്കാൻ യാതൊന്നുമില്ല. ഒരു കുതിരയെ പോലെ അതിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാനും ഒരു കണ്ണാടി വെപ്പിക്കാനും അല്ലെങ്കിൽ സിഗാർ വലിപ്പിക്കാനും ഒരു സൈക്കിളിൽ അഭ്യാസം നടത്താനും ഒരു കുതിരയെ ഓടിക്കാനും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കുതിരയോടോ അല്ലെങ്കിൽ ഒരു പട്ടിയോടോ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനും മറ്റു മാത്രമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ കഴിയും. അതൊരു മൃഗമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ തിരികെ ആഫ്രിക്കയിലെ ഏറ്റവും കാട്ടുജാതിയായ ഗോത്രങ്ങളിലേക്ക്, അവിടെയുള്ള കാട്ടുമനുഷ്യരുടെ ഗോത്രങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുക. ഒരുപക്ഷെ അവന്റെ വലിയ 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 പൂപ്പൻ ഒരു വെള്ള നിറക്കാരനായ മനുഷ്യനെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നിരിക്കാം. അവന് അവന്റെ ഇടതുകൈയും വലതുകൈയും ഏതാണെന്ന് അറിയില്ല. അവതറിയാവുന്ന ഒരേ ഒരു കാര്യം എന്നത് തിന്നുകയാണ്. അവന് കയ്യിൽ കിട്ടുന്നത് എന്തും അവൻ തിന്നുന്നു. അത് മനുഷ്യ ശരീരമായാലും മറ്റെന്തായാലും അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അവൻ തിന്നുക മാത്രം ചെയ്യുന്നു. എന്നാൽ എനിക്കവനെ 5 വയസ്സാകുമ്പോൾ കിട്ടിയിരിക്കട്ടെ. എങ്കിൽ 15 വയസ്സ് പ്രായമാകുമ്പോൾ അവൻ നല്ലതുപോലെ ഇംഗ്ലീഷ് പറയുകയും ഒരു നല്ല വിദ്യാഭ്യാസമുള്ളവനായി തീരും. അതെന്തുകൊണ്ടാണ്? അവനൊരു പ്രാണനുണ്ട്. ദൈവം അവനെ ഒരു മനുഷ്യനായിട്ടുണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് നാം അമേരിക്കയിലും എല്ലായിടത്തും ലോകമെങ്ങും ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യാചിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ സുവിശേഷം ഒരുവട്ടമെങ്കിലും കേൾക്കുവാൻ അത്രയും അധികാരം അവനുമുണ്ട്. ഒരുവട്ടം അവനത് കേൾക്കട്ടെ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ നിലവിളിച്ചും കൊണ്ട് വേദിയിലേക്ക് ഉടനെ തന്നെ ഓടും. അതെ ശ്രീമാൻ, എന്റെ സഹോദര, അതാണ് എന്റെ ഹൃദയം. ഇന്ന് ഞാൻ ആഫ്രിക്കയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പാവം പിടിച്ച കറുത്ത കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ സഹോദരൻ ബ്രണഹാം യേശുവിനെ കുറിച്ച് ഒരുവട്ടം കൂടി പറയൂ എന്നവർ പറഞ്ഞിരുന്നു. ഹോ ദയ തോന്നണമേ, എന്തോ നിന്നിൽ കത്തുകയും ഇളകുകയും ചെയ്യുന്നു. എനിക്ക് എത്രയും എളുപ്പം എത്രയും കാശ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അവിടെ ഓടിയെത്തുന്നു. എനിക്ക് കിട്ടുന്ന ഓരോ നയാ പൈസയും കൊണ്ട് ഞാൻ അതാണ് ചെയ്യുന്നത്. എന്റെ ഭക്ഷണത്തിന് വേണ്ടിയതൊഴിച്ച് അതിന് പുറമെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. വളരെയധികം പേർ എനിക്ക് തുണികൾ തരുന്നു. എനിക്ക് കഷ്ടിച്ച് ജീവിക്കാൻ കഴിയുന്നതും എനിക്ക് കഴിയാവുന്നിടത്തോളം അടുത്തായിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ഒരു മിഷനറിയുടെ ഫണ്ടിലേക്ക് കൊടുക്കുന്നു. ഞാൻ അതിൽ നികുതി പോലും കൊടുക്കാറില്ല. എനിക്ക് 3,000-5,000 ഡോളറുകൾ കിട്ടുന്നതുവരെ ചെയ്യുകയും ഞാൻ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനായി അത് എടുക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഒരു ദിവസം ഉത്തരം പറയേണ്ടി വരുമെന്ന് എനിക്കറിയാം. കൂടാതെ ഞാൻ എന്തുത്തരം ചെയ്യും പറയുമെന്ന് എനിക്കതറിയാം. ഞാനൊരു നഗരത്തിലേക്ക് പോയിട്ട് അവിടെ ഒരു യോഗം നടത്തുകയും അവർക്ക് ധാരാളം കാശുള്ളപ്പോൾ അവർ വലിയ യോഗ പരിപാടികൾ നടത്തുകയും 1,000 ഡോളറുകൾ വരികയും ചെയ്യുമ്പോൾ ഞാനതെടുത്ത് റെഡ് ക്രോസിനും മറ്റും കൊടുക്കും. ഇപ്പോൾ ഇതവരെ ക്ഷതമേൽപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ പറയുകയല്ല. എന്നാൽ തെരുവിൽ കൂടെ 4,000 ഡോളറുകൾ വരെയുള്ള കാറിൽ വജ്രം കൊണ്ടുള്ള ബട്ടൺ പിടിപ്പിച്ച് ഒരു സിഗാറും വലിച്ചും കൊണ്ട് $500 ഒരാഴ്ചയിലെ ചിലവോടുകൂടി വരുന്നത് ഇല്ല ശ്രീമാൻ, വാസ്തവമായിട്ടും അതില്ല. എന്നാൽ ഈ കാര്യങ്ങളിൽ നിങ്ങൾ നഗരം വിട്ട് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളെ അവർ ഹോളി റോളേഴ്സ് എന്നും മറ്റും വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടും നാം നിൽക്കുന്നതായ മതത്തെ താഴ്ത്തിക്കളയുന്നു. ഇല്ല ശ്രീമാൻ, ഇത് ഞാൻ സ്വയമായി എടുത്തിട്ട് ദൈവത്തെ എന്റെ മുമ്പാകെ ന്യായാധിപതിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഞാനിത് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ടിടുന്നു. അതിനാൽ എനിക്ക് ഇതിന്റെയും എന്റെ വേലയുടെയും കണക്ക് കൊടുക്കേണ്ടി വരുന്ന നാളിൽ അത് ശരിയായിട്ട് കൊടുക്കപ്പെടാൻ കഴിയും. അത് കൃത്യമായും ശരിയാണ്. കാരണം ജനങ്ങളോട് പെരുമാറുന്നതുപോലെ ഞാൻ ദൈവത്തോട് പെരുമാറുന്നു. നിങ്ങളോടുള്ള എന്റെ മനോഭാവം തന്നെ ക്രിസ്തുവിനോടുമുള്ള എന്റെ മനോഭാവമാകുന്നു. എന്നോടുള്ള നിങ്ങളുടെ മനോഭാവം അതേ കാര്യം തന്നെ ക്രിസ്തുവിനോടുമാകുന്നു. ഇതുപോലെയുള്ള ഒരു ജനങ്ങളെ കാണുകയും അതോടൊപ്പം എപ്രകാരം ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു അനശ്വരമായ പ്രാണനോടുകൂടി അവന് മരിക്കാൻ കഴിയുകയില്ല, അതിന് നശിക്കാൻ കഴിയുകയില്ല, നിത്യജീവനല്ലാതെ അതിന് മറ്റ് യാതൊന്നിനും കഴിയുകയില്ല. അത് ദൈവം തന്റെ സ്വന്തം ഇഷ്ടത്താൽ വിശുദ്ധിയോടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞാനിതൊന്ന് സ്വല്പം ശരിയാക്കട്ടെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ. ആരെങ്കിലും പോയിട്ട് പറയും, സഹോദരൻ ബ്രണഹാം ഒരു കാൽവിനിസ്റ്റ് ആകുന്നു. ഇല്ല, ഞാനല്ല. വേദപുസ്തകത്തിൽ കാൽവിനിസ്റ്റ് ഉള്ളിടത്തോളം ഞാനും ഒരു കാൽവിനിസ്റ്റ് ആകുന്നു. എന്നാൽ കാൽവിനിസ്റ്റ് തിരുവെഴുത്തിന് വെളിയിലാകുമ്പോൾ ഞാൻ ഒരു അർമേനിയനാകുന്നു. ഞാൻ വിശുദ്ധിയിലും കാൽവിനിസ്റ്റിലും വിശ്വസിക്കുന്നു. എന്നാൽ അവ രണ്ടും ഒന്ന് ഒരു ശാഖയിൽ ഈ വഴിയും മറ്റൊന്ന് ഒരു ശാഖയിൽ ആ വഴിയായും പോയിരിക്കുന്നു. അത് എഫസിയർക്കെഴുതിയ ലേഖനത്തിൽ അതിനെ തിരികെ കൊണ്ടുവന്ന് ദൈവം അതിന്റെ യഥാസ്ഥാനത്താക്കിയിരുന്നില്ലെങ്കിൽ നാം എല്ലാവരും കൂടി കുഴക്കപ്പെട്ടതുപോലെ ആയിരുന്നേനെ. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഒരു ഉപദേശമുണ്ടായിരിക്കുകയും അതിൽ കൂടെ അവർ വിത്തിലെത്തുകയും അത് വിശുദ്ധിക്കാരും കാൽവിനിസ്റ്റും അർമേനിയൻകാരും ചെയ്യുന്നു. ഇപ്പോൾ കാൽവിനിസ്റ്റുകാർക്ക് ചില കാര്യങ്ങൾ സത്യമായിട്ടുണ്ട്. ഞാൻ സുരക്ഷയിൽ വിശ്വസിക്കുന്നു. സഭയ്ക്ക് നിത്യമായ സുരക്ഷയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതറിയാം. കാരണം അത് നിഷ്കളങ്കമായി പ്രത്യക്ഷപ്പെടും എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു. അത് ശരിയല്ലേ? എങ്കിൽ പിന്നെ അതവിടെ ആയിരിക്കണം. അത് ശരിയല്ലേ? സഭ നിത്യമായും സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സഭയിലാണോ എന്നതാണ് അടുത്ത കാര്യം. നിങ്ങൾ സഭയിലാണെങ്കിൽ അത് കൊള്ളാം. നിങ്ങൾ സഭയുമായി സുരക്ഷയിലാണ്. എന്നാൽ നിങ്ങൾ സഭയിൽ നിൽക്കുന്നത് തന്നെയാണ് വേണ്ടത്. സഭയിൽ നിങ്ങൾ എങ്ങനെയാണ് കടക്കുന്നത്? കൈപിടിച്ച് കുലുക്കുന്നതിൽ കൂടെയാണോ? അല്ല. ഒരു പുസ്തകത്തിൽ പേരെഴുതുന്നതിൽ കൂടെയാണോ? അല്ല. ശ്രീമാൻ, ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും ഒരു ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ആ ശരീരത്തെ ദൈവം കാൽവരിയിൽ വെച്ച് ന്യായവിധി ചെയ്തത് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. നാം അതിലേക്കാണ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ ശരീരത്തിലായിരിക്കുന്നിടത്തോളം നമുക്ക് നിത്യസുരക്ഷയുണ്ട്. യാതൊന്നിനും നമ്മെ വേർപെടുത്താനോ തൊടുവാനോ കഴിയുകയില്ല. നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താലാണ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലാണെങ്കിൽ യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് തീർച്ചയായിരിക്കുന്നത് പോലെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ദൈവം അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഓ, ഞാൻ നിങ്ങളുടെ കാഴ്ചയിൽ ഒരു പാപിയായിരിക്കാം. എന്നാൽ ഞാൻ ക്രിസ്തുവിലാണ്. ദൈവം ഇത് കാണുന്നില്ല. കാരണം അവന്റെ രക്തം എന്റെ പാപങ്ങൾക്കായി അവിടെ പ്രായച്ചിത്തം നടത്തുന്നു. എനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. കാരണം അവന് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ ബീജം അവനിലാകുന്നു. അവൻ ആഗ്രഹിക്കുന്നു. അവനൊരു തെറ്റ് ചെയ്യുകയാണെങ്കിലും തീർച്ചയായും ഉടനെ തന്നെ അത് ഏറ്റുപറയാൻ തയ്യാറാകുന്നു. അവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ അവനത് ചെയ്യും. അവനത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്ഥാനത്ത് തന്നെ അവന് യാതൊന്നും അവിടെയില്ല. അത് ശരിയാണ്. അത് തുടങ്ങാനായി യാതൊന്നും അവിടെയില്ല. ഇവിടെ തന്നെ നിങ്ങൾ ഒരു ഗോതമ്പ് വിത്ത് നടുക, അതെല്ലായ്പ്പോഞ്ഞും ഒരു ഗോതമ്പ് തന്നെ വിത്ത് തന്നെയായിരിക്കും. ഞെരിഞ്ഞിലും മറ്റും അതിന് ചുറ്റുമുണ്ടെന്നിരിക്കാം, എന്നാൽ അത് നിൽക്കുന്നിടത്തോളം അതൊരു ഗോതമ്പ് മണി തന്നെയായിരിക്കും. അത് ശരിയല്ലേ? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചവനാണെങ്കിൽ അവൻ അകത്തും പുറത്തും മുന്നോട്ടും പിന്നോട്ടും പുറത്തുള്ള ലോകത്തിലുമായിരിക്കില്ല. ഇല്ല ശ്രീമാൻ, ഇല്ല ഇല്ല. നിങ്ങൾ ഒരു ദിവസം ഞെരിഞ്ഞിലും ഒരു ദിവസം ഗോതമ്പുമല്ല, ദൈവത്തിന് ഇത് കളത്തിലില്ല. അതെ ശ്രീമാൻ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ സമയം തൊട്ട് ഇവിടെ നിന്ന് പോകുന്നത് വരെ ഒരു ക്രിസ്ത്യാനിയാകുന്നു. നിങ്ങൾ ദൈവത്തോടൊപ്പം അനശ്വരനാകുന്നു. നിങ്ങൾ ആ സഭയിലാണെങ്കിൽ അത് ശരിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ മരണത്തിന്റെ വശത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതുപോലത്തെ സമ്പത്തുള്ള ഈ തരത്തിൽപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ രോഗിയാകാൻ കഴിയും? അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ ശരീരം ഇതുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ എത്രമാത്രം നല്ലവനായിരുന്നാലും അതൊരു കാര്യമല്ല. എത്ര വിശുദ്ധനായാലും എത്ര പരിശുദ്ധനായാലും എത്രമാത്രം പരിശുദ്ധാത്മാ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ പ്രാണന് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രാണൻ ഇതുവരെയും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. അതിന് ദൈവത്തിന്റെ വാഗ്ദത്തമായ അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുകയും അത് നമ്മുടെ രക്ഷയുടെ അച്ചാരവുമാകുന്നു. ഇപ്പോൾ നമ്മുടെ പക്കൽ നമ്മുടെ പുനരുദ്ധാനത്തിന്റെ അച്ചാരവും ദിവ്യരോഗശാന്തിയും ഇല്ലെങ്കിൽ പിന്നെ എന്റെ പക്കൽ പുനരുദ്ധാനത്തിന്റെ തെളിവിനായിട്ടുള്ള യാതൊരു ഉറപ്പുമില്ല. അതേപ്രകാരം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ എനിക്കത് ഏതെങ്കിലും മാനസികപരമായ രീതിയിൽപ്പെട്ട കാര്യത്തിൽ നിന്നും എടുത്ത് ഇതുപോലെ എവിടെയെങ്കിലും വിശ്വസിക്കേണ്ടി വന്നാൽ ഞാൻ പിന്നെ സ്വല്പം സംശയാലുവായിരിക്കും. ആ കാരണത്താലാണ് ആഫ്രിക്കയിൽ നിന്നും അവർ വരുമ്പോൾ മിഷനറിമാർ ആയിരത്തോളം അവിടുത്തെ തന്നെ നിവാസികളെ ഒരു മണ്ണുകൊണ്ടുള്ള വിഗ്രഹവും മങ്ങനെ മറ്റുള്ളതെല്ലാമായിട്ട് കൊണ്ടുവരുന്നത്. കാരണം അവർ തിരുവഴുത്തിന്റെ മാനസികപരമായ വശം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അത് ശരിയാണ്, എന്റെ സ്വന്തം സഭയായ ബാപ്റ്റിസ്റ്റും മെത്തഡിസ്റ്റും പ്രസ്ബിറ്റേറിയനും എല്ലാം അവിടെ പോയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടിക്കപ്പെട്ട് കണ്ടപ്പോൾ അത് ദൈവം തന്നെയായിരുന്നുവെന്ന് അവർ അറിയുകയും അതതിനെ ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ രോഗം എന്താണ് തുടങ്ങുന്നത്? ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഇതൊരു രോഗമാകുന്നതിന് മുമ്പ് ഇതൊരു ആത്മാവാകുന്നു. അത് നിങ്ങളൊരു മനുഷ്യനാകുന്നതിന് മുമ്പ് നിങ്ങളൊരു ആത്മാവായിരുന്നതുപോലെ തന്നെയാണ്. ഞാൻ സഹോദരൻ വില്ലറ്റ്സിനെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എടുക്കാൻ പോവുകയാണ്. സഹോദരൻ വില്ലറ്റ്സ്, നിങ്ങളും ഞാനും യാതൊന്നുമല്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ദൈവം നമുക്ക് ജീവൻ തന്നു. നമുക്കത് ഇപ്രകാരം എടുത്ത് പറയാം. ഞാൻ നിങ്ങളുടെ ശരീരത്തെ ഇന്നുച്ചയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പരമാണുക്കൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന ഒരു കോശങ്ങളുടെ കൂട്ടമാകുന്നു. യേശുവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ അണുക്കൾ നശിക്കപ്പെടും, നിങ്ങൾ തിരികെ ആക്കപ്പെടും. അപ്പോൾ അവൻ ആദിയിലായിരുന്നതുപോലെ തിരികെ വായുവിലേക്ക് പോകും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് തിരികെ പോകുമ്പോൾ ഈ അണുക്കൾ തമ്മിൽ വീണ്ടും ഈ ആത്മാവിനോടൊപ്പം ഒരുമിച്ച് കൂടിയിട്ട് അതുപോലെ തന്നെയുള്ള വേറൊരു സഹോദരൻ വില്ലറ്റിനെ ഒരു യൗവനക്കാരനായി അവൻ ഏറ്റവും നല്ലതുപോലെ ആയിരുന്നതുപോലത്തെ പഴയ അവസ്ഥയിൽ കൊണ്ടുവരും. ഒരു വ്യക്തിക്ക് 25 വയസ്സ് പ്രായം കഴിഞ്ഞു തീരുമ്പോൾ അവന്റെ കണ്ണുകൾക്കടിയിലായി ചെറിയ ചുളുങ്ങലും കുറച്ച് നരച്ച മുടിയും കടന്നു വരാൻ തുടങ്ങുന്നു. അതങ്ങനെ തന്നെയായിരിക്കും, കാരണം മരണം നിങ്ങളുടെ പിന്നാലെ ആയിരിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ നിങ്ങൾ ആരായിരുന്നാലും അതൊരു കാര്യമല്ല, അത് നിങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ ക്രമേണയായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു മൂലയിലാകുകയും ദൈവം നിങ്ങളെ ആ മൂലയിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെയുള്ള മൂലയിലാകുന്നു. മരണം നിങ്ങളെ പിടിക്കുകയും മിക്കവാറും ഇവിടെയായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അത് നിങ്ങളെ പിടിക്കുന്നതാണ്. എന്നാൽ മരണത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അത് മുഴുവനായി നിങ്ങളുടെ മേൽ ചെയ്തു കഴിഞ്ഞു. ദൈവം നിങ്ങൾക്ക് ഈ ജീവിതം നൽകിയപ്പോൾ ഏകദേശം 23-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഏറ്റവും നല്ലതായിരുന്നതുപോലെ പുനരുദ്ധാനത്തിങ്കൾ നിങ്ങൾ 23-ാമത്തെ വയസ്സിൽ മരണം കടക്കുന്നതിന് മുമ്പ് 25 വയസ്സായിരുന്നതുപോലെ തന്നെ കൃത്യമായും കൊണ്ടുവരും. മരണത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളായിരുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ കടന്നുവരും. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും എടുക്കുകയാണെങ്കിൽ ഒരു കോശത്തിന് ശേഷം മറ്റൊരു കോശം, ഒരു കോശത്തിന് ശേഷം മറ്റൊരു കോശം, അങ്ങനെ എടുത്തത് പ്ലാറ്റ്ഫോമിൽ നിരത്തി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിന് ശേഷം നിങ്ങളുടെ ജീവൻ തുടങ്ങിയതായ ആ ചെറിയ ജീവാണുവിൽ നിങ്ങൾ എത്തിച്ചേരും. അതിനെ ശാരീരികമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്കതിനെ വ്യാപ്തി കണ്ണാടികൾക്ക് കീഴിലായി നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ജീവന്റെ അണുക്കളെ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ചരട് പോലെ കാണപ്പെടുന്നു. ആദ്യത്തെ കാര്യം അവിടെ തുടങ്ങുന്നത് എന്താണെന്നാൽ അത് സുഷുമ്നയിൽ ഒരു ചെറിയ കെട്ട് പോലെയാകുന്നു. അത് ആദ്യത്തെ കോശമാണ്, ഒരു കോശത്തിന് മേലെയായിട്ട് കൂമ്പാരമായി കൂടുന്നത്. നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നതായ ആ ഒരൊറ്റ ചെറിയ കോശത്തെ ആ ചെറിയ ജീവാണുവിനെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ജീവാണു എന്താകുന്നു? ഒരു ജീവാണു എന്ന് പറയുന്നത് ഒരു കോശത്തിന്റെ തീരെ ചെറിയ ഏറ്റവും ചെറിയ ഭാഗമാകുന്നു. അതിനുശേഷം എന്താണ്? ഈ ചെറിയ കോശത്തിലെത്തുന്നതുവരെ ഞാൻ നിങ്ങളെ ഓരോ ഭാഗങ്ങളിൽ കൂടെ എടുത്തുകൊണ്ടുപോയിരിക്കുകയും ഇതുവരെയും എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ കോശങ്ങളെ മാത്രം എടുത്ത് നിർത്തിയിരിക്കുന്നു. അതിനുശേഷം രക്തകോശങ്ങളും മാംസകോശങ്ങളും അങ്ങനെ അവയെല്ലാം ഓരോന്നായിട്ട് നിർത്തി വെച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു ജീവാണുവിലെത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആ ചെറിയ കോശത്തെ വേർപിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാകുന്നു? അത് നിങ്ങളുടെ ജീവനാകുന്നു. ജീവൻ ആദ്യത്തെ കോശമായ ജീവാണുവിനെ ഉണ്ടാക്കുന്നു. അതിനുശേഷം എല്ലാം അതിന്റെ സ്വഭാവത്തോടു കൂടി അത് കടന്നു വരുന്നു. പട്ടിക്ക് ശേഷം പട്ടി വരുന്നു, പക്ഷിക്ക് പക്ഷിയും മനുഷ്യന് മനുഷ്യനും കടന്നു വരുന്നു. കോശത്തിൽ നിന്ന് കോശം, കോശത്തിൽ നിന്ന് കോശം, അങ്ങനെ വർദ്ധിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്നതായ മനുഷ്യനായിരിക്കുന്നു. അത് ഇപ്രകാരം ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ക്യാൻസർ എന്താകുന്നു, അതിനെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ തന്നിരിക്കുന്നു. അങ്ങനെ ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുകയും ഞാൻ അവിടെയും ആകുന്നു എന്ന് പറയാം. എന്റെ കയ്യിൽ യാതൊന്നുമില്ല, എന്നാൽ എന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടായിരിക്കാം. എങ്ങനെയാണ് ഈ ക്യാൻസർ അവിടെ കടന്നുകൂടിയത്, ഈ ക്യാൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനെ മാറ്റിയെടുത്തിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അതും ഒരു കൂട്ടം കോശങ്ങളാകുന്നു. നിങ്ങൾക്കതറിയാമോ, മുഴയും തിമിരവും അതുപോലെയുള്ളതെല്ലാം കോശങ്ങളാകുന്നു. അതിൽ യാതൊരു രൂപവുമില്ല. അവയിൽ ചിലത് പരന്നു പിടിക്കുകയും ചിലത് ചിലന്തി പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഒരു ചുവന്ന ക്യാൻസറിൽ ചിലത് മാല പോലെയും നീണ്ട ചുവന്ന ചരട് പോലെയും ആകുന്നു. അതിനുശേഷം പിന്നെ റോസ് ക്യാൻസർ ആകുന്നു. അത് സാധാരണയായ സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ ഉണ്ടാകുകയും അത് പാൻകേക്ക് മാതിരി തമ്മിൽ ഒന്നിനോടൊന്നായി കിടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അത് പരന്നു വ്യാപരിക്കുകയും അത് എവിടെയും വളരുകയും ചെയ്യുന്നു. ചിലപ്പോൾ മുഴകൾ ചരിഞ്ഞ് ഈ രീതിയിലും നീണ്ടും ദീർഘചതുരമായും മറ്റും കിടക്കുന്നു. അതിന് യാതൊരു രൂപവുമില്ല. കാരണം അത് യാതൊരു രൂപവുമില്ലാതെ ഒരാത്മാവിന്റെ പിന്നാലെയുള്ളതിനാലാണ്. എന്നാൽ ഇത് കോശങ്ങളുടെ വർധനയാകുന്നു, ഇത് കോശങ്ങളുടെ കൂട്ടമാകുന്നു. നിങ്ങളുടെ വലതുവശത്തായിട്ട് ഒരു മുഴ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അത് കോശങ്ങളുടെ വർധനയാണ്. അത് വളർന്ന് 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 അത് കുടിക്കുകയും നിങ്ങളുടെ ജീവനെ നിങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അത് നിങ്ങളുടെ രക്തത്തിന്റെ ഒഴുക്കിൽ തന്നെ ജീവിക്കുന്നു. തിമിരം കണ്ണിലെ കഫം എടുത്ത് അതിൽ വളരുകയും സ്വയം അതിനെ തന്നെ മൂടുകയും നിങ്ങളുടെ കണ്ണുകളെ അടക്കുകയും ചെയ്യുന്നു. ക്ഷയരോഗവും മറ്റും ഒരിക്കലും പോകാതെ അത് ചെറിയ ചെറിയ ജീവാണുക്കളായി കടന്നു വരുന്നു. അതിന്റെ വലിപ്പത്തിലുള്ള യാതൊന്നുമില്ല. അതേ വലിപ്പത്തിലുള്ള ജീവാണു ഒരാനയുണ്ടാക്കുന്നു, ഒരു ചുവന്ന ചെറിയ കീടയുണ്ടാക്കുന്നു. ആ ജീവാണുവിന്റെ വലിപ്പത്തിൽ യാതൊന്നുമില്ല. അവയിൽ ചിലത് ശരീരത്തിന്റെ രൂപമെടുക്കുന്നു, ചിലത് ഒരിക്കലും ഒന്നും എടുക്കുന്നില്ല, ചിലത് ഒരിക്കലും ഒരു കോശമാകുന്നില്ല, ചിലത് അത് ആത്മാവാകുകയും പ്രാണനെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഭാഗത്തെ നാം എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഞാൻ നാളെ ഉച്ചയ്ക്കത്തേക്ക് വിടുകയും എനിക്ക് കഴിയുമെങ്കിൽ ആത്മാവും പ്രാണനും വരുന്നതും ഇവിടെ അത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ സ്നേഹിതരെ, ഞാൻ ഇതേതെങ്കിലും തരത്തിലുള്ള മനഃശാസ്ത്രത്തിൽ നിന്നുമല്ല പറയുന്നത്. ഞാൻ വർഷങ്ങളായി പിശാചുകളുമായി ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. രാത്രിയിൽ യോഗം കഴിഞ്ഞതിനു ശേഷം ചിലപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം. നിങ്ങൾക്കറിയില്ല. ഓർക്കുക, നിങ്ങൾ ഒരാത്മാവിനെ എതിരാടുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നതാണ് പിന്നെ നല്ലത്. വെറുതെ അവിടെ നിന്നുകൊണ്ട് അഭിനയിക്കരുത്, കാരണം അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പിശാചിനെ നിങ്ങളെ അനുസരിക്കണമെങ്കിൽ അവനത് മനസ്സിലാക്കുന്നു. അത് നിങ്ങൾ എത്ര ഉച്ചത്തിൽ നിലവിളിക്കുന്നു എന്നതിലല്ല, എത്രയധികം എണ്ണ ഒഴിക്കുന്നതിലുമല്ല, അതിവിടെ പിന്നിൽ എന്താണുള്ള സത്യമെന്ന് അത് തിരിച്ചറിയുന്നതിലാണ്. യേശു അവനോട് കടന്നു വരിക എന്ന് മാത്രമാണ് പറഞ്ഞത്. ശിഷ്യന്മാർ അതിനെ പുറത്താക്കുന്നതിനായി തൊഴിക്കുകയും പിരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അത് കഴിയാതിരുന്നതെന്ന് അവർ ചോദിച്ചു. നിങ്ങൾക്ക് അവിശ്വാസത്തിന്റെ കാരണത്താലാണ് എന്നവൻ പറഞ്ഞു. അവനെ വിട്ട് പുറത്തു വരിക എന്നവൻ പറയുകയും അവനുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും കഠിനമായ പക്ഷപാതം ഉണ്ടാകുകയും അവൻ വീണുപോകുകയും ചെയ്തു. അവൻ ആ അധികാരത്തെ തിരിച്ചറിഞ്ഞു. പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന ചില അലഞ്ഞു നടക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇതേ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അവരേതോ ചില പുരോഹിതന്റെ മക്കളായിരുന്നു. അങ്ങനെ അവർ കടന്നു വന്നിട്ട് ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു. അത് പ്രവൃത്തികൾ 19-ൽ. അവർ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ആണയിട്ടുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവനെ വിട്ട് കടന്നു വരാൻ പറഞ്ഞു. പിശാച് പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ എനിക്ക് പരിചയമുണ്ട്, എന്നാൽ നീ ആരാകുന്നു? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ദുരാത്മാവ് അവന്റെ മേൽ ചാടി വീണിട്ട് അവന്റെ വസ്ത്രങ്ങൾ കീറുകയും അവർക്ക് തന്നെ പക്ഷപാതം പോലെ പിടിപെട്ടിട്ട് അവർ തെരുവിലെ കൂടിക്കളഞ്ഞു. അതേ ദുരാത്മാക്കൾ ഇന്നും ജീവിക്കുന്നു. അതിനാൽ വളരെയധികം മൂർഖാഭിമാനങ്ങളുണ്ട്. ഇന്ന് വൈകുന്നേരം ഇത് സഭയാകുന്നു. രോഗശാന്തി എന്ന് വിളിക്കപ്പെടുന്ന ധാരാളം മൂർഖാഭിമാനങ്ങൾ ഇന്ന് ഈ ദേശത്തുള്ളത് അടച്ചു കളയപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് യഥാർത്ഥമായ കാര്യത്തിന്മേൽ നിന്ദയെ കൊണ്ടുവരുന്നത്. ആ കാരണത്താലാണ് നിങ്ങൾക്കൊരു കഠിനമായ പരിശ്രമം ചെയ്യാനുള്ളത്. മതമെന്ന് വിളിക്കപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ ഇന്നുള്ളത് അടയ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് സമ്പ്രദായങ്ങളല്ലാതെ മറ്റ്യാതൊന്നുമല്ല. അതാണ് ദൈവത്തിന്റെ സത്യമായ സഭയ്ക്ക് ഇത്രയും കഠിനമായ പോരാട്ടം അതുമായി ചെയ്യാനിടയാക്കുന്നത്. എന്നാൽ നാം അമേരിക്കയാണ്. ആ രീതിയിലാണ് അതായിരിക്കേണ്ടത്. ഗോതമ്പ് മണിയും പടരുന്ന വള്ളിയും മുള്ളും ഒരുമിച്ച് വളരുന്നു. അവയെ പറിച്ചെടുക്കാൻ ശ്രമിക്കരുത്, അവ ഒരുമിച്ച് വളരട്ടെ. എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയപ്പെടുമെന്ന് ദൈവം പറഞ്ഞു. യാതൊരു ഫലങ്ങളുമില്ല. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്നാൽ അവിടെ ഒരു ജീവനില്ലാത്തതിനാലാണ്. അവിടെ യാതൊന്നുമില്ല. ഇപ്പോൾ ഈ കോശത്തെ ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അതെടുത്തു പറഞ്ഞാൽ, ചുവന്ന ക്യാൻസർ അധിക സമയം സാധാരണയായി ഒരു സ്ത്രീയുടെ ഗർഭത്തെയാണ് പിടിക്കുന്നത്. അത് സ്ത്രീകളുടെ മുറിവും മറ്റുമാണ്. ഇപ്പോൾ നമുക്ക് അവിടെയുള്ള ക്യാൻസറിന്റെ അവിടെയുള്ള ആ കോശത്തെ എടുത്തു നോക്കാം. പ്രാകൃതികമായിട്ടുള്ളതെല്ലാം ആത്മീയമായതിനെ മാതൃകയാക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണോ? സ്വാഭാവികമായിട്ടുള്ളതെല്ലാം യാതൊരു പരിഗണനയും കൂടാതെ ആത്മീയമായി ഇതിനെ മാതൃകയാക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നാം ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജന്മമെടുക്കുമ്പോൾ മൂന്ന് പദാർത്ഥങ്ങളാണ് നമ്മുടെ ജന്മത്തെ അവിടെ കൊണ്ടുവരുന്നത്. ഈ മൂന്ന് പദാർത്ഥങ്ങൾ ക്രിസ്തു മരിച്ചപ്പോൾ അവന്റെ ജീവനിൽ നിന്നും കടന്നു വന്നു. അവന്റെ ശരീരത്തിൽ നിന്നും വെള്ളവും രക്തവും ആത്മാവും കടന്നു വന്നു. അത് ശരിയല്ലേ? നാം വീണ്ടും ജനിക്കുമ്പോൾ ഈ മൂന്ന് പദാർത്ഥങ്ങളിൽ കൂടെ തന്നെയാണ് നാം കടന്നുപോകുന്നത്. അത് നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മസ്നാനം എന്നിവയാകുന്നു. അതെല്ലാം കൂടി ഒരു പ്രവൃത്തിയിലാകാൻ കഴിയും. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാതെ നീതീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും അപ്പോഴും നിങ്ങളുടെ അശുദ്ധിയെ വഹിച്ചുകൊണ്ട് നടക്കാനും കഴിയും. എന്നാൽ നിങ്ങൾക്ക് പരിപൂർണമായും നീതീകരിക്കപ്പെട്ട് ഒരു വെടിപ്പാക്കപ്പെട്ട വിശുദ്ധിയോടുകൂടിയ ജീവിതം പരിശുദ്ധാത്മാവില്ലാതെ ജീവിക്കാനും കഴിയും. ഒന്ന് യോഹന്നാൻ 5:7 തിരുവരുത്ത് പറയുന്നു, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവാകുന്നു, പിതാവും വചനവും പരിശുദ്ധാത്മാവും, അത് പുത്രനായിരുന്നു, ഇവർ മൂവരും ഒന്നാകുന്നു. ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, വെള്ളവും രക്തവും കൂടാതെ ആത്മാവുമാകുന്നു, അവരുടെ മൂന്നിന്റെയും സാക്ഷ്യം ഒന്നിൽ യോജിക്കുന്നു, ഒന്നല്ല എന്നാൽ ഒന്നിൽ ചേരുന്നു. പുത്രനില്ലാതെ നിങ്ങൾക്ക് പിതാവിനെ കിട്ടുകയില്ല, പരിശുദ്ധാത്മാവില്ലാതെ പുത്രനെയും കിട്ടുകയില്ല. അവ വേർപെടുത്താൻ കഴിയാതെ ഒന്നാകുന്നു, തൃത്വം ഒരൊറ്റ ഒന്നിലാകുന്നു. ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് അധികം കേൾക്കുന്നില്ല, എന്നാൽ ഈ രാജ്യത്തിനപ്പുറത്ത് ധാരാളം കേൾക്കാൻ കഴിയും. പെന്തക്കോസ്തുകാരായ കൂട്ടരുടെ ഇടയിലുള്ള ഒരു വലിയ കുഴക്കൽ ഈ സാധാരണമായ ഒരു കാര്യത്തിലാണ്. അവരുടെ രണ്ടു കൂട്ടരുടെയും തല തിരിച്ചിട്ട് ഞാനത് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയും അവർ രണ്ടു കൂട്ടരും അതേ കാര്യം വിശ്വസിക്കുകയും ചെയ്തു. അത് പിശാചാണ് അവരുടെ ഇടയിൽ കടന്നിരിക്കുന്നത്. അത്രമാത്രം, ഈ വലിയ പെന്തക്കോസ്ത സഭ ഈ പഴയ ആചാര മര്യാദകളെ വിട്ടിട്ട് തമ്മിൽ ഒന്നായി ചേർന്ന് ഒരു വാഴ്ത്തപ്പെട്ട ദൈവസഭയാകുകയാണെങ്കിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലുണ്ടാകും. സാത്താൻ അവരെ വേർപെടുത്തി വയ്ക്കാൻ കഴിയുന്നിടത്തോളം അത് കൊള്ളാം. അത് അവന്റെ പ്രവൃത്തിയുടെ രീതിയാണ്. അവർ പൂർണ്ണമായും അതേ കാര്യം തന്നെ വിശ്വസിക്കുന്നു. ഇതാകുന്നുവെന്ന് ഒരുവൻ പറയും, ഇതാകുന്നുവെങ്കിൽ അത് പിന്നെ അതാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെയാണ് നിങ്ങൾ ആ ത്രിയേകതയിൽ ദൈവത്തിന്റെ തൃത്വത്തിലായിരിക്കുന്നത്. ദൈവം അവന്റെ ഏകതയിലാകുന്നു. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അന്യജാതികളെ പോലെ നാം നമ്മുടെ ദൈവങ്ങൾ എന്ന് പറയുന്നില്ല. ഇത് നമ്മുടെ ദൈവമാകുന്നു. ഇത് ദൈവത്തിന്റെ മൂന്ന് മടക്കുകളാകുന്നു. ശ്രദ്ധിക്കുക, സാത്താനും തൃത്വത്തിലാകുന്നു, അവന്റെ ശക്തികളും തൃത്വത്തിലാകുന്നു. ഇപ്പോൾ വെള്ളവും രക്തവും ആത്മാവും പുതുജനനത്തെ ഉത്പാദിപ്പിക്കുന്നു. അത് ശരിയല്ലേ? ശ്രദ്ധിക്കുക, അതാണ് പുതുജന്മത്തെ പ്രതിനിധീകരിക്കുന്നത്. പുതുജന്മം വരുന്നതിന് മുമ്പ് പ്രാകൃതികമായ ജന്മത്തെ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? നിങ്ങൾ മാതാക്കൾക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ആദ്യത്തെ കാര്യം? വെള്ളവും പിന്നെ രക്തവും. അടുത്തത് ജീവനെ ഉണ്ടാക്കുന്നു, അത് ആ വ്യക്തിയെ ഉണ്ടാക്കുന്നു. വെള്ളവും രക്തവും ആത്മാവുമാകുന്നു. ഒരു ക്യാൻസർ എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായി ഇടപെടാം. നമുക്ക് 5 മിനിറ്റ് കൂടിയുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ക്യാൻസറുമായി ഇടപെടാം. ഈ വ്യക്തി ആരാണ്? എന്താണ് അവൻ പ്രതിനിധീകരിക്കുന്നത്? അവനൊരു ചീഞ്ഞളിഞ്ഞ മാംസം ഭക്ഷിക്കുന്ന മൃഗമാണ്. അവൻ ചത്ത വസ്തുക്കളെ തിന്നുന്ന ഗൃദ്ധമാണ്. ഒരു ക്യാൻസർ പിടിപെടുന്നത് സാധാരണയായി ഒരു മുറിവിൽ നിന്നാണ്. അധികവും ഒരു കോശം തകർന്നിട്ട് അവിടെ നിന്നാണ് പൊട്ടിപ്പെടുന്നത്. അവിടെയുള്ള ഒരു ചെറിയ കോശം പിമ്പോക്കത്തിലാകുന്നു. അത് ഒരു ബാപ്റ്റിസ്റ്റുകാരന്റെ വലിയ വാക്കാകുന്നു. അത് ശരിയല്ലേ? എന്നാൽ ആ കോശം പിന്മാറ്റത്തിലാകുന്നു. ഞാൻ പിന്മാറ്റത്തിൽ വിശ്വസിക്കുന്ന ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. കഴിഞ്ഞ ദിവസം അർക്കൻസായിലുള്ള യോഗത്തിൽ വെച്ച് ആരോ പറഞ്ഞു, സഹോദരൻ ബ്രണാം, അതെ, അതൊരു നാസറീൻകാരനായിരുന്നു. അദ്ദേഹത്തിന് രോഗശാന്തി കിട്ടിയിരുന്നു. തന്റെ ഉന്തുവടികളെ തോളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നഗരത്തിലേക്ക് നടന്നുപോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഒരു കാര്യം, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചു കേട്ടു, ഞാൻ ഓർത്ത് നിങ്ങൾ ഒരു നാസറീൻകാരനാണെന്ന്. അതിനുശേഷം പറഞ്ഞു, അധികം ആളുകളും പെന്തക്കോസ്തുകാരായി ഞാൻ കണ്ടപ്പോൾ ആരോ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു പെന്തക്കോസ്തുകാരനാണെന്ന്. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഒരു ബാപ്റ്റിസ്റ്റുകാരനാണെന്ന്. എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹോ, അത് വളരെ എളുപ്പമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു പെന്തക്കോസ്ത് നാസറീൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു. അതുകൊണ്ട് അതാകുന്നു. ശരി, ശരി അല്ല, നാം ക്രിസ്തുയേശുവിൽ ഒന്നാകുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ ഒന്നാക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ കോശം മുറിവേറ്റപ്പെട്ടിട്ട് പിന്മാറ്റത്തിലാക്കപ്പെടുന്നു. അത് ചെറുതാകാൻ തുടങ്ങുന്നു. മറ്റുള്ള ചെറിയ ജീവാണുക്കൾ അതിന്റെ ജീവൻ കൊടുക്കുന്നതിനായി അവിടെ കൂടുന്നു. അതാണ് ഒരു മുറിവിൽ നിന്നും പഴുപ്പായിട്ട് കടന്നു വരുന്നത്. അത് ചെറിയ ചെറിയ ഭടന്മാർ നിങ്ങളുടെ ജീവനു വേണ്ടി പോരാടുകയാണ്. ഈ പൈശാചിക ശക്തികൾ അവിടേക്ക് ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന ആ വിഷത്തെ അവർ ഓടിച്ചെന്ന് തകർത്തിട്ട് അവരുടെ ജീവനെ കൊടുക്കുന്നു. ആ മുറിവിലുള്ള പഴുപ്പെന്നത് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവനെ കൊടുത്ത ഒരു കൂട്ടം മരിച്ച ഭടന്മാരാകുന്നു. ഇപ്പോൾ ഒരു വട്ടം ആ ചെറിയ കോശങ്ങൾ അവിടെ തള്ളപ്പെട്ട് കഴിയുമ്പോൾ ഈ പിശാച് അവിടെ കടന്നുകൂടിയിട്ട് വളരാൻ തുടങ്ങുകയും അവൻ കോശങ്ങളെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ആയിരുന്നതുപോലെ, നിങ്ങൾ ഒരു കുഞ്ഞായിട്ട് വളരാൻ തുടങ്ങിയതുപോലെ കൃത്യമായും അവനൊരു ശരീരം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഒരു കോശത്തിന് മേൽ മറ്റൊന്നായിട്ട് ഏത് രീതിയിലും എവിടെയെങ്കിലും ഒരു മനുഷ്യന്റെ പോലെ അതിന്റെ സ്വഭാവത്തിലാകാതെ യാതൊരു രൂപമില്ലാതെ രൂപപ്പെടുന്നു. ഇതൊരാത്മാവിൽ നിന്നുമാണ്. അത് ഒരു കോശത്തിന് മേൽ മറ്റൊന്നായിട്ട് ഏതെങ്കിലും രീതിയിൽ വളരുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ, നിങ്ങൾ ക്ഷീണിച്ചിട്ട് സുഖമില്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. നിങ്ങൾ ഡോക്ടറെ അടുക്കൽ പോകുകയും അവൻ നിങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത് അദ്ദേഹം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് മുറിച്ചു കളയും. അത് അദ്ദേഹത്തിന് മുറിച്ചു കളയാൻ കഴിഞ്ഞാൽ കൊള്ളാം, നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കത് മുറിച്ചു കളയാൻ കഴിയാതിരുന്നാൽ, അത് തൊണ്ടയ്ക്കോ അതുപോലെയുള്ള മറ്റെവിടെയെങ്കിലും അത് ശരിയാക്കാൻ കഴിയാവുന്നിടത്തല്ലെങ്കിൽ, അതിന്റെ ഒരംശമെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് വളരാൻ തുടങ്ങും. അത് നിങ്ങളുടെ കൈ മുറിച്ചു കളഞ്ഞിട്ട് ഉറപ്പിക്കുന്നത് പോലെയോ മറ്റോ അല്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്നാൽ, നിങ്ങളുടെ മുഴുവൻ ശരീരവും മുറിച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ കൈ മാത്രം വിട്ടു കളഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നില്ല. എന്നാൽ നോക്കുക, അതിന് നിങ്ങൾക്കുണ്ടായിരുന്നതുപോലെയുള്ള ജീവന്റെ രൂപമില്ല. അതൊരു ജീവിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതിനെ, ഒരു ഡോക്ടർ അതിനെ ക്യാൻസർ എന്ന് വിളിക്കുന്നു, ദൈവം ഇതിനെ പിശാച് എന്ന് വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ നോക്കുക, ക്യാൻസർ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അതൊരു ഞണ്ട് എന്നർത്ഥമാക്കുന്നതായ മെഡിക്കൽ കാര്യങ്ങളിൽ ലത്തീൻ ഭാഷയിലുള്ള ഒരു വാക്കിൽ നിന്നുമാണ് വരുന്നത്. കടൽ തീരത്തുള്ള നിങ്ങൾ കാണുന്നതായ ഒരു ഞണ്ടിന് കാലുകളാണ് എല്ലാമായിട്ടുള്ളത്. അപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇത് കടന്നുകൂടിയിട്ട് എല്ലായിടത്തും വ്യാപരിക്കുന്നു. ക്യാൻസർ എന്ന വാക്ക് ഞണ്ടാകുന്നു. ഇത് കടന്നുകൂടി പിടുത്തം ഉറപ്പിച്ചിട്ട് നീരാളിയെ മറ്റും പോലെ രക്തം വലിച്ചെടുത്ത് കുടിച്ചുകൊണ്ടുപോയി കളയുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു മുഴയോ തിമിരമോ മറ്റെന്തെങ്കിലും രോഗമായാലും എല്ലാം ഒരു ജീവനിൽ നിന്ന് വരികയും ആ ജീവൻ ഒരു ശരീരമാകേണ്ടിയിരിക്കുന്നു. അതൊരു ശരീരമാകുന്നതിന് മുമ്പ് അതൊരു ജീവനായിരിക്കണം. അതിന് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ബീജോത്പാദനത്തിൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടാക്കാനോ കഴിയുന്നതിന് മുമ്പ് അതൊരു ജീവനായിരിക്കണം. അത് ശരിയല്ലേ? ഈ ക്യാൻസർ എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് എവിടെ നിന്നാണ് വരുന്നത്? കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അത് നിങ്ങളുടെ മേലായിരുന്നില്ല, എന്നാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ മേലാകാനിടയുണ്ട്. എവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്? അത് നിങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട വേറൊരു ജീവിതം നിങ്ങളിൽ തന്നെ ജീവിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ പീഡിപ്പിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് യേശു അതിനെ ഒരു ഭൂതമെന്ന് വിളിച്ചത്. ഇന്നവർ പക്ഷപാതത്തെ എപ്പിലെപ്സി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? വേദപുസ്തകത്തിൽ യേശു ഇതിനെ ഒരു ഭൂതമെന്ന് വിളിച്ചു. ആ മനുഷ്യൻ ഒരു കുട്ടിയുമായി വരികയും അത് നിലത്ത് വീണിട്ട് വായിൽ നിന്ന് പതവരികയും മറ്റെല്ലാമായിട്ട് അയാൾ പറഞ്ഞു, അവനൊരു ഭൂതമുണ്ട്. അത് പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും വീഴ്ത്തി കളയുന്നു. അവർ അവന്റെ പേരിനെ ചായം തേച്ച് മിനുക്കിയിട്ട് എപ്പിലെപ്സി എന്ന് വിളിക്കുന്നു. എന്നാൽ അവനൊരു പിശാചാണ്. യേശു ഭൂതത്തെ ശാസിച്ചിട്ട് ഈ കുട്ടിയിൽ നിന്നും കടന്നു വരാൻ പറഞ്ഞു. അത് കൃത്യമായും ശരിയാണ്. ഇപ്പോൾ എപ്പിലെപ്സി സാധാരണയായി മൂത്രാശയത്തിന്റെ തകരാറ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്കതിലേക്ക് പിന്നെ കടക്കാൻ കഴിയുന്നതാണ്. അത് യുഴമിക്കൽ നിന്നും എപ്പിലെപ്സിയിലേക്ക് കാരണമാക്കുന്നു. ഇപ്പോൾ ഈ കാര്യത്തെ ശ്രദ്ധിക്കുക. അതിനുശേഷം ആ കോശം അവിടെയായിരിക്കുന്നു. ഇതൊരു പിശാചാണ്. അവനൊരു ജീവനെ പണിയുന്നു. അവൻ വളരുകയും വളർന്ന് വലുതാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരൊറ്റ ജോലിയെ ചെയ്യാനുള്ളൂ. അത് നിങ്ങളുടെ ജീവനെ എടുക്കുകയാണ്. അത് നിങ്ങളുടെ 70 വയസ്സിന്റെ ദിവസങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സാത്താൻ അവനെ അയച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ ഡോക്ടർമാരെയും വന്ദന ചെയ്യുന്നു. അതെ ശ്രീമാൻ, എല്ലാ വൈദ്യശാസ്ത്രത്തെയും അവർ ജനങ്ങൾക്കായി ചെയ്തിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കായും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്. അതുകൂടാതെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വൈദ്യശാസ്ത്രത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ വാഹനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ശാസ്ത്രത്തെ ഒരു വാഹനം ഉണ്ടാക്കാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കിവിടേക്ക് വരുന്നത് ഒരു കഠിനമായ കാര്യമായിരുന്നേനെ. വിദ്യുത പ്രകാശങ്ങൾക്കായും എന്റെ കൈകളെ കഴുകുന്നതിനുള്ള സോപ്പിനായും പല്ല് തേക്കുന്നതിനുള്ള ടൂത്ത് പേസ്റ്റിനായും എല്ലാത്തിനും തീർച്ചയായും ഞാൻ അവനെ എല്ലാ കാര്യങ്ങൾക്കായും നന്ദി പറയുന്നു. കാരണം എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മരുന്നിന്റെ ഒരംശം പോലും യാതൊരു രോഗത്തെയും സുഖപ്പെടുത്തിയിട്ടില്ല. ഒരൊറ്റ ഡോക്ടർമാരും ഒരു മുറിവൈദ്യനെ ഒഴിച്ച് വേറെ ഏതൊരു യഥാർത്ഥ ഡോക്ടർ പോലും അവർ രോഗശാന്തിക്കാരാണെന്ന് അവകാശപ്പെട്ട് നിങ്ങളോട് പറയുകയില്ല. ഇവിടെയുള്ള മേയോ സഹോദരന്മാരും നിങ്ങളിൽ അധികം പേരും 2-3 വട്ടം ഞാനുമായി കൂടിക്കാഴ്ച സംഭാഷണം നടത്തിയിരുന്നു. അവിടെ നിന്നും സുഖപ്പെടാതെ കടന്നു വന്നിട്ടുള്ള രോഗികളുടെ കാര്യത്തിലായിരുന്നു. റീഡേഴ്സ് ഡയജസ്റ്റിലെ നവംബർ ലക്കം വായിച്ചിരുന്നുവോ നിങ്ങൾ? റീഡേഴ്സ് ഡയജസ്റ്റിൽ നവംബർ ലക്കത്തിലുള്ള എന്റെ ലഘുലേഖയെ വായിച്ചവർ എത്ര പേരുണ്ട്? അവർ കൈവിട്ട് കളഞ്ഞ ഒരു ബാലന്റെ കാര്യത്തിൽ അവരെന്നെ അവിടേക്ക് വിളിച്ചിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിരുന്നു. അത് സുഖപ്പെടാൻ കഴിയുകയില്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പറയുകയും അത് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ എന്നെ അവിടേക്ക് വിളിച്ചു. വാതിൽക്കൽ തന്നെ ജിമ്മിയും മറ്റുള്ളവരും മേയോയും ഉണ്ടായിരുന്നു. അവിടെ വലിയ അക്ഷരത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ഞങ്ങൾ രോഗശാന്തിക്കാരാണെന്ന് അവകാശപ്പെടുന്നില്ല, ഞങ്ങൾ പ്രകൃതിയുടെ സഹപ്രവർത്തകരാണെന്ന് മാത്രം അവകാശപ്പെടുന്നു. ഒരൊറ്റ രോഗശാന്തിക്കാരനേ ഉള്ളൂ, അത് ദൈവമാണ്. ഇവർ ലോകത്തിലെ ഏറ്റവും മികച്ചവരാണ്. എന്നാൽ നമുക്ക് മുറിവൈദ്യന്മാരായി കുറച്ചു പേരുണ്ട്. അതെ, അത് ശരിയാണ്. നമുക്ക് ചില വെട്ടിപ്പ് പ്രസംഗികന്മാരുമുണ്ട്. ശരി, അതുകൊണ്ട് ഇത് രണ്ടു വശത്തുമായി പോകുന്നു. ശ്രദ്ധിക്കുക, താൻ ഒരു രോഗശാന്തി കാരണമെന്ന് അവകാശപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഒരു കഥ പറച്ചിലുകാരനാണ്, കാരണം അവനത് ചെയ്യാൻ കഴിയുകയില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, യഹോവയായ ഞാൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുകയും നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു. രാജ്യത്തുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ചിലർ എന്റെ മുറിയിൽ വന്നിട്ടുണ്ട്. സ്നേഹിത, ഒരു ജീവിതത്തിന്റെ പിൻഭാഗത്തെ നിനക്കറിയില്ല, അതെന്താണെന്ന് അറിയുകയോ ഈ കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ പറയുകയോ ഇല്ല. ആളുകൾ രഹസ്യമായി വരാറുണ്ട്. ഈ ലോകത്തിൽ ഇപ്പോഴും ധാരാളം നിക്കോദിമാസ്മാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അതെ, തീർച്ചയായും ഉണ്ട്, ആയിരത്തോളമുണ്ട്. അവർ അതിലേക്ക് നോക്കുകയും യോഗത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയും നിങ്ങൾ അതിശയപ്പെടുന്ന രീതിയിലുള്ള തേച്ചു മിനുക്കപ്പെട്ട പേരോട് ഈ യോഗത്തിൽ ഇരിക്കുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മാറിക്കളയുകയും രഹസ്യമായി വിളിച്ചിട്ട് ആരെങ്കിലും ഒരു മുഖാമുഖ സംഭാഷണത്തിനായി അയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയും, സഹോദരൻ ബ്രഹാം, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നമ്മെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. തീർച്ചയായും ഏതെങ്കിലും ദിവസം തനിക്ക് കടന്നു പോകേണ്ടതായ കറുത്ത തിരശീലയ്ക്ക് അപ്പുറത്ത് നോക്കാൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ക്യാൻസറുകളും അതുപോലെയുള്ള ഈ കാര്യങ്ങളും ശരിക്കും പിശാച് ഈ ജഡശരീരങ്ങളിൽ രൂപപ്പെട്ടിട്ട് കടന്നുവന്ന് നിങ്ങളുടെ ജീവനെ എടുത്തു കളയുന്നു. ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ എനിക്കത് മുറിച്ചിട്ട് അത് മുറിച്ചെടുത്ത് കളയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ക്യാൻസർ രോഗിയായിരുന്നു, ഇവിടെ ഇതാ രോഗശാന്തി ഉണ്ടായിരിക്കുന്നു, ഡോക്ടറിന്റെ രീതിയിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, എന്നിട്ട് നിങ്ങളുടെ ശരീരം കഴുകിക്കൊണ്ടോ മറ്റോ ആയിട്ട് അത് ഭൂമിയിൽ നിന്നും ഇല്ലാതെയാക്കുന്നു. ഡോക്ടർ വളർച്ചയെ നിങ്ങളിൽ നിന്നും എടുത്തു കളയുമ്പോൾ അവർക്ക് പിന്നെ യാതൊന്നും ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ദൈവിക രോഗശാന്തിയുടെ രൂപത്തിൽ നിങ്ങൾക്കൊരു ക്യാൻസർ ആയിരുന്നെങ്കിൽ, ഞാൻ ജീവനെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയും നിങ്ങൾക്ക് പോകാൻ കഴിയുകയും ചെയ്യും. നിങ്ങളുടെ ജീവൻ നിങ്ങളെ വിട്ടുകളയും. നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ ഇവിടെയായിരിക്കും. അവിടെയാണ് കാഴ്ചയും സമയവും ദിവ്യ രോഗശാന്തിയിൽ ദൈവത്തിന്റെ ഏറ്റവും മോശമായ ശത്രുവായിരിക്കുന്നത്. സഹോദരൻ ബാക്സ്റ്റർ ഈ കാര്യങ്ങളിലേക്ക് എപ്പോഴെങ്കിലും കടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സഹോദരൻ ബോർസ്വർത്തനും അദ്ദേഹത്തിനും ഇരുന്ന് ഇത് വീണ്ടും വീണ്ടും വിശദീകരിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെയാണത് സംഭവിച്ചിരിക്കുന്നത്. വളരെയധികം ജനങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം കുറച്ചു നേരത്തിന് ശേഷം ജനങ്ങൾ തിരികെ വന്നിട്ട് പറയും, സഹോദരൻ ബ്രഹാം, എനിക്ക് രോഗശാന്തി രണ്ടു മൂന്ന് ദിവസത്തേക്ക് കിട്ടിയിരുന്നു, എന്നാൽ ദൈവം വാഴ്ത്തപ്പെടട്ടെ, അതെന്നെ വിട്ടുപോയിരിക്കുന്നു. ഞാനത് കണ്ടുപിടിക്കുകയും അതെന്തുകൊണ്ടാണെന്നാൽ അവർ ശരിയായ യോഗത്തിൽ ഉറപ്പിക്കാത്തതിനാലാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. പൂർണ്ണമായും അന്ധരായിട്ടും ക്യാൻസറോടുകൂടിയും അല്ലെങ്കിൽ കണ്ണുകളിൽ തിമിരത്തോടും കൂടിയ ജനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു വരികയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ബൈബിൾ വായിച്ച് കടന്നുപോയിട്ടുമുള്ളവരായിട്ടുള്ളവർ എനിക്കുണ്ട്. എന്നാൽ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ആദ്യത്തേതുപോലെ തന്നെ അത്രയും അന്ധരായിട്ട് വീണ്ടും തിരികെയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ, അതായത് ഏതൊരു ശരീരത്തിൽ നിന്നും ജീവൻ പോയിക്കഴിഞ്ഞാൽ ഉടനെ കുറച്ച് സമയത്തിനുള്ളിൽ അത് ഉണങ്ങാൻ തുടങ്ങുന്നു, അത് ശരിയല്ലേ? ആരെങ്കിലും ഒരു മാനിനെയോ അല്ലെങ്കിൽ പശുവിനെയോ അതുപോലെ എന്തിനെങ്കിലും കൊന്നവരായിട്ടുണ്ടോ? തീർച്ചയായും. ശരി, ഇവിടെയുള്ള എന്റെ സുഹൃത്തുക്കളായ വേട്ടക്കാർ അതിനെ ഇന്ന് രാത്രിയിൽ തൂക്കി നോക്കുക. നിങ്ങൾ മാനിനെ കൊന്നിട്ട് അതിനെ തുലാസിലിട്ട് എത്ര ഭാരമുണ്ടെന്ന് പറയുക. രാവിലെ സമയം അതായിരുന്നതിൽ കൂടുതൽ ഭാരം കുറഞ്ഞ് നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ശവോടക്ക ശുശ്രൂഷ നടത്തുന്നവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ഏതെങ്കിലും വ്യാജമായ പല്ലുകളോ കണ്ണോ അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുകയും, കാരണം അത് ചുരുങ്ങുന്നു, അത് പുറത്തേക്ക് തള്ളും, കാരണം മനുഷ്യ ശരീരം ചുരുങ്ങുന്നു, മറ്റെല്ലാ മാംസങ്ങളും ചുരുങ്ങുന്നു. ജീവൻ കോശത്തിൽ നിന്നും പോയി കഴിയുമ്പോൾ അത് വീണുപോകാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിപ്പോകുന്നു. ഏകദേശം 72 മണിക്കൂറിൽ തന്നെ അത് നടന്നു കഴിയും. അതിനുശേഷം അത് വീർക്കാൻ തുടങ്ങും. ഒരു പട്ടി ഇവിടെയുള്ള വഴിയിൽ ഒരു വാഹനം കയറി ചത്തുപോകാനിടയാകട്ടെ, ഏകദേശം 3 ദിവസത്തോളം അത് അവിടെ തന്നെ വെയിലത്ത് കിടക്കട്ടെ, പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. അത് ഇതിനു മുമ്പുണ്ടായിരുന്നതിലും വലിയ പട്ടിയാകുന്നു, അത് വീർക്കാൻ തുടങ്ങുന്നു, അത് ശരിയല്ലേ? എങ്കിൽ അതേ കാര്യം തന്നെയാണ് ഒരു ദുഷ്ടാത്മാവ് ഒരു രോഗിയായ വ്യക്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം ഓ, എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നുവെന്ന് പറയും. എന്നിട്ട് പിന്നെ പറയാൻ തുടങ്ങും, ഞാൻ ഇതുവരെ ആയിരുന്നതിലും കൂടുതൽ രോഗിയായി തീർന്നിരിക്കുന്നു, എനിക്ക് എന്റെ രോഗശാന്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശ്വാസം അതിനെ പുറത്താക്കി കളഞ്ഞതുപോലെ തന്നെ അവിശ്വാസം അതിനെ വീണ്ടും തിരികെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. വിശ്വാസം അതിനെ കൊല്ലുകയും അവിശ്വാസം അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. യേശു പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നടക്കുകയും തിരികെ 7 ദുഷ്ടാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ആ വീടിന്റെ നടൽ നല്ല ഉടമസ്ഥൻ അവിടെ നിന്നുകൊണ്ട് വാതിൽക്കൽ അതിനെ തടയുന്നില്ലെങ്കിൽ അവൻ നേരെ കടന്നുവരും. നിങ്ങളുടെ വീടിന്റെ നല്ല ഉടമസ്ഥൻ വിശ്വാസമാണ്, അത് അവിടെ നിന്നുകൊണ്ട് മാറിപ്പോയിക്കൊള്ളുക എന്ന് പറയും, അതാണിത്. എന്നാൽ സാധാരണമായ രീതിയിൽ സുഖപ്പെട്ട ഒരു രോഗിയെ അതൊരത്ഭുതമല്ലാതെ നടന്നിരിക്കുന്നതിനെ ശ്രദ്ധിക്കുക. ദിവ്യ രോഗശാന്തിയും ഒരത്ഭുതവും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാകുന്നു. ദിവ്യ രോഗശാന്തി ഒരു കാര്യവും അത്ഭുതം വേറൊന്നുമാകുന്നു. എന്നാൽ സാധാരണയായിട്ടുള്ള ദിവ്യ രോഗശാന്തിയിൽ ഒരു അശുദ്ധാത്മാവ് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒരു ക്യാൻസർ എന്ന പിശാച് ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിയുമ്പോൾ, ഓ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്ന മറ്റൊന്നായ ഒരു തിമിരത്തെ ഉദാഹരണമായിട്ടെടുക്കാം. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു അന്ധനായ മനുഷ്യനെ ശ്രദ്ധിക്കുക. എനിക്കിവിടെ ആരെങ്കിലും തിമിരത്തോടു കൂടിയ കണ്ണുകളായിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ ഞാൻ അവരെ കുറച്ചുനേരം ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ ചുരുങ്ങൽ അവിടെ നടക്കാൻ തുടങ്ങുന്നു. അവർ തിരികെ കടന്നു വന്ന് നമുക്കൊരു സാക്ഷ്യം പറയാൻ പറയുക. ഹോ, അവർക്ക് അത്ഭുതകരമായി കാണാം. ഓ, എനിക്ക് കാണാൻ കഴിയും. അതെ, എന്താണ് കാര്യം? ജീവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. തിമിരത്തിന്റെ ശരീരം തിരുങ്ങാൻ തുടങ്ങുന്നു. അത് രണ്ട് ദിവസം അതേപോലെ ആയിരിക്കും. ഓ, ഞാൻ അത്രമാത്രം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവർക്ക് തലവേദന തുടങ്ങിയും അത്രയും നല്ലതായിട്ട് അനുഭവപ്പെടുന്നില്ലതയും ആകുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്റെ കാഴ്ച വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ പറയും, ഹാ, നിന്നെ കളിപ്പിച്ചിരിക്കുന്നു. ആ ഹോളി റോളേഴ്സുകാരുടെ കൂട്ടർ നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കരുത്. അത് സാത്താന്റെ കള്ളമാണ്. നീ അത് വിശ്വസിച്ചാൽ തിരികെ വീണ്ടും അന്ധനായി പോകും. എന്നാൽ നിങ്ങൾ അപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ഇല്ല കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ശരീരം വളരെ വലുതായിട്ട് വീർക്കുന്നു. അത് ആ കാഴ്ചയെ വീണ്ടും മൂടിക്കളയുന്നു. ശരീരത്തിലെ ക്യാൻസർ വീർക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേദനയും പ്രയാസവും വീണ്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായ രോഗത്തിലാകും, ഭയങ്കരമായ രോഗിയാകും. എന്തുകൊണ്ടാണ്? ആ മരിച്ച മാംസത്തിന്റെ വലിയ വളർച്ച അവിടെ ചത്തുകിടക്കുന്നു. നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലും. അദ്ദേഹം പറയും, ഓ, അത് അസംബന്ധമാണ്. ആ ക്യാൻസർ ഇതാ അവിടെ തന്നെ ആയിരിക്കുന്നു. എനിക്കത് കാണാൻ കഴിയും. തീർച്ചയായും അത് അവിടെ തന്നെ ആയിരിക്കുന്നു. എന്നാൽ അത് മരിച്ചതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ രക്തമൊഴുക്കിന് ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടതായിരിക്കുന്നു. ഹൃദയം ഓരോ വട്ടം പമ്പ് ചെയ്യുമ്പോഴും അത് ശരീരത്തിന് ചുറ്റുമായി രക്തമയക്കുകയും അത് വ്യാധിയെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത് നിങ്ങളെ രോഗിയാക്കും. ഒരു മാംസ കഷണം നിങ്ങളിൽ എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാമ്പിനെ പോലെ നീണ്ടതായിട്ടോ, അല്ലെങ്കിൽ ഒരു കൈവിരൽ പോലെ വലുതോ ആയിട്ട് അത് തൂങ്ങിക്കിടക്കുകയും അത് ചത്തതും അത്രയും ചത്ത മാംസ കഷണം തൂങ്ങിക്കിടക്കുകയും അഴുകുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായും അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങളുടെ രക്തമൊഴുക്കിന് അതിനെ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു ചത്ത ശരീരഭാഗം തൂങ്ങിക്കിടക്കുന്നു. കാരണം ജീവൻ അതിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ദൈവശക്തി വിശ്വാസത്തിൽ കൂടെ അതിനെ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അതൊരു ഭൂതമാണ്. അവൻ അത് വിടേണ്ടിയിരിക്കുന്നു. എന്നാൽ ജനങ്ങൾക്കിത് നിർദ്ദേശിച്ചു കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്നാൽ അവർ കൈവിടുകയും പോയിക്കളയുകയും ചെയ്യുന്നതിനാലാണ്. അവിടെ തന്നെ നിൽക്കുന്ന അതേ പിശാച് വീണ്ടും അവിടെ സ്ഥാനമെടുക്കുന്നു. ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് അവന്റെ ആത്മാവിൽ കൂടെ പ്രേരണയാൽ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളത് സംശയിക്കരുത്. അല്ലെങ്കിൽ അതിലും വല്ലാത്ത ഒരു സ്ഥിതി അവന്റെ മേൽ വരും. കാരണം യേശു പറഞ്ഞു, ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേതിലും ഏഴുവട്ടം അല്ലാതെയാകും. അത് ശരിയല്ലേ? അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം അവൻ നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ നടന്നിട്ട് ദുഷ്ടതയേറിയ ഏഴ് വേറെ ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കരുത്. അതോടൊപ്പം ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അത് അർത്ഥമാക്കുക. ഇല്ല സാറേ, ഞാൻ ഇളകപ്പെടുകയില്ല. ഞാൻ എത്ര രോഗിയായാലും അത് കാര്യമല്ല. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലെന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ നിങ്ങൾ സുഖപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും. അത് ചത്തുകഴിഞ്ഞിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ നിങ്ങളിൽ നിന്നും എടുത്തു കളയേണ്ടതായ ആ ഭാഗം, അതേ വളർച്ച, അതിൽ യാതൊരു ജീവനുമില്ലാതെ അവിടെ കിടക്കുന്നു. അതിലുള്ള ജീവൻ സഹോദരൻ ബ്രണഹാം എന്റെ ജീവനെ എടുക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ല ശ്രീമാൻ, അത് നിങ്ങളുടെ ജീവനിൽ നിന്നും വ്യത്യസ്തമായതാണ്. നിങ്ങൾ ജീവനും അതൊരു മനുഷ്യനുമായിരിക്കുന്നതും നിങ്ങൾ ദൈവത്തിൽ നിന്നാണെന്നും അത് പിശാചിൽ നിന്നാണെന്നുമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഭൂതശാസ്ത്രമാകുന്നു. അത് കാഴ്ചയ്ക്ക് എപ്രകാരം കാണപ്പെടുന്നുവെന്ന് നിങ്ങളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഹോ, എന്നോട് ക്ഷമിക്കണം. ഇത് 3:30 എന്നോട് ക്ഷമിക്കണം. നോക്കൂ സ്നേഹിതരെ, ഈ ലോകത്തിന് എന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന്. അമേരിക്കയിലെങ്ങുമായി ഈ രോഗശാന്തിയുടെ യോഗങ്ങളും ഈ ഉപദേശങ്ങളുമായിട്ട് ഞാൻ ഏകദേശം 7 വർഷത്തോളമായിരിക്കുന്നു. എനിക്കൊരു നല്ല തുടക്കം ഈ രാജ്യത്തിനപ്പുറത്ത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതിനും ഭൂതശാസ്ത്രത്തെക്കുറിച്ചും ജനങ്ങൾക്ക് എപ്രകാരം അത് മനസ്സിലാക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചും തുടക്കം കിട്ടിയിരിക്കുന്നു. ആ കാരണത്താലാണ് അവർ പലവട്ടവും ഈ യോഗത്തിലേക്ക് പോകുന്നതും ചെയ്യുന്നത്. കൂടാതെ ജനങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ കടന്നു വന്നിട്ട് പലവട്ടവും. ഇപ്പോൾ ഓർക്കുക, ആ മനുഷ്യൻ കടന്നു വന്നിട്ട് തനിക്കൊരു ദൈവിക രോഗശാന്തിയുടെ ദാനമുണ്ടെന്ന് പറഞ്ഞില്ലേ? ദൈവിക രോഗശാന്തി നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലാകുന്നു, അത് നിങ്ങളാകുന്നു. ഏതൊരു ദാനവും വിശ്വാസത്താൽ ഉപയോഗിക്കപ്പെടുന്നു. എനിക്ക് എത്രയധികം ദിവ്യ രോഗശാന്തിയുടെ ദാനമുണ്ടായാലും അത് കാര്യമല്ല. ഞാനത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും, എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതേപോലെയുള്ള വിശ്വാസം നിങ്ങളിൽ ഇല്ലെങ്കിൽ അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. എനിക്ക് മണിക്കൂറുകളോളവും ആഴ്ചകളോളവും മാസങ്ങളോളവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഇത് ദിവ്യ രോഗശാന്തിയോട് കൂടിയ പ്രാസംഗികനല്ല. ഇത് ദിവ്യ രോഗശാന്തിയുടെ ദാനത്തോടു കൂടിയ നിങ്ങളാണ് അത് വിശ്വസിച്ചിട്ട് സൗഖ്യമാക്കപ്പെടുന്നത്. കാരണം ഇത് വിശ്വാസത്താലാണ്. ഇത് വിശ്വാസത്താലാണ്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും വിശ്വാസത്താലാകുന്നു. ദൈവത്തിന്റെ സർവായുധ വർഗവും വിശ്വാസത്താലാണ്. ഈ ലോകത്തിന്റെ സ്വാഭാവികമായ യാതൊന്നും നമുക്കില്ല. എല്ലാ കാര്യങ്ങളും ഒരു ക്രിസ്തീയ സഭയ്ക്ക് ഒരു വിശ്വാസ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ആയുധമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, സൗമ്യത എന്നിവയെ നോക്കാം. അത് ശരിയല്ലേ? എല്ലാം അമാനുഷികമാണ്. യാതൊന്നും സ്വാഭാവികമല്ല. അതുകൊണ്ട് നാം സ്വാഭാവികമായ കാര്യങ്ങളെ നോക്കുന്നില്ല. കാരണം നാം അമാനുഷികമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിനെ നമുക്ക് അടിസ്ഥാനമാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്നത് വിശ്വാസമാണ്. അത് ദൈവം എന്താണ് പറഞ്ഞത് അത് സത്യമാണെന്നും നാം അദൃശ്യമായതിലേക്ക് അങ്ങനെ നോക്കുകയും ചെയ്യുന്നു.
which are not as though they were.
കൂടാതെ അബ്രഹാമിനെ പോലെ ഇല്ലാത്തതായ കാര്യങ്ങളെ ഉള്ളതെന്ന് വിളിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവം ചെയ്തതുപോലെ അബ്രഹാം ഇല്ലാത്തതായ കാര്യങ്ങളെ ഉള്ളതുപോലെ വിളിച്ചു. 100 വയസ്സായിരിക്കെ തന്നെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തിങ്കൽ ശഗിച്ചില്ല. എനിക്ക് അത് ഊഹിക്കാൻ കഴിയും, നിങ്ങൾക്ക് കഴിയുമോ? നോക്കൂ, സാറെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു. ദൈവം പറഞ്ഞു, അബ്രഹാം, നിനക്കൊരു സന്തതി ഉണ്ടാകാൻ പോവുകയാണ്. സാറ എഴുന്നേറ്റു. അവൻ സാറയോട് നിനക്കെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതൊരു മിശ്രിത പുരുഷാരമാണ്, എന്നാൽ ശ്രദ്ധിക്കുക, യാതൊരു വ്യത്യാസവുമില്ല. എങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമുക്കുണ്ടാകാൻ പോവുകയാണ്. നീ പോയിട്ട് പെട്ടെന്ന് തന്നെ പിന്നുകളും മറ്റെല്ലാം തയ്യാറാക്കിക്കൊള്ളുക. ശരി, ഒരു മാസം കൂടി കഴിഞ്ഞുപോയി. സാറ നിനക്കെങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവുമില്ല. വർഷങ്ങൾ കഴിഞ്ഞു. സാറ എന്ത് പറയുന്നു? യാതൊരു വ്യത്യാസവുമില്ല. 10 വർഷം കഴിഞ്ഞു, യാതൊരു വ്യത്യാസവുമില്ല. 25 വർഷം കഴിഞ്ഞു, യാതൊരു വ്യത്യാസവുമില്ല. അബ്രഹാം ക്ഷീണിതനാകുന്നതിന് പകരം കൂടുതൽ ശക്തനായിക്കൊണ്ടിരുന്നു. ഓരോ വട്ടവും ഇത് അത്ഭുതത്തിലും വലിയതാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിച്ചിരുന്നില്ല. നാം അത് പ്രാപിക്കാൻ പോകുകയാണെന്ന് അവൻ പറഞ്ഞു. ഒരു ദിവസം രാവിലെ സാറയുടെ ഉദരം വീർക്കാൻ തുടങ്ങിയും ഇസ്ഹാഖ് എന്ന കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. കാരണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചിരുന്നു. കാരണം അവൻ ഇല്ലാത്തതായ കാര്യങ്ങളെ ഉള്ളതുപോലെ കണ്ട് അതിനെ കണക്കാക്കിയിരുന്നു. അനുഭവത്താലോ കാഴ്ചയാലോ അല്ല, നിങ്ങൾ അനുഭവത്താലോ കാഴ്ചയാലോ നടക്കുന്നില്ല, ഇത് വിശ്വാസത്താലാണ്. ദൈവം എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതായി വിശ്വസിക്കുക. എന്നിട്ട് അത് മുറുകെ പിടിക്കുക. ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നു, അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ആമേൻ. ഇത് പിശാചികളാണ്. പിതാവിലുള്ള വിശ്വാസവും പുത്രനിലുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും, ഇത് മൂന്നും ഒന്നാണ്. പിശാചുക്കൾ ഭയപ്പെടുകയും പാപികൾ ഉണരുകയും യഹോവയിലുള്ള വിശ്വാസം എന്തിനേയും കുലുക്കും. അത് ശരിയാണ്. ഹോ, തീർച്ചയായും ഇതാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, അവനെ നോക്കുക, നിങ്ങൾ ഇളകരുത്, അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. പിശാചുക്കൾ എന്താകുന്നു? അവ ആത്മാവായ രൂപമാകുന്നു. ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്നും ടി ബി ഉണ്ടെന്നും തിമിരമുണ്ടെന്നും പ്ലൂറസി ഉണ്ടെന്നും പറയുമ്പോൾ ഇതൊരു പിശാചാണ്. ഇതൊരു ജീവനാണ്. ഈ ജീവന്റെ പിന്നിൽ ഒരാത്മാവാണ്. ക്യാൻസറും തിമിരവും അതൊരാത്മാവാണെന്നും അതിന് പിന്നിലായി ഒരു ജീവനുണ്ടെന്നും എത്ര പേർക്ക് കാണാനും അറിയാനും കഴിയുന്നു. യാതൊന്നും ആത്മാവിനെ കൂടാതെ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട് എവിടെയെങ്കിലും ആ ജീവനുണ്ടായിരിക്കണം. അവിടെയുള്ള വൃക്ഷത്തിന് പോലും അതിൽ ജീവനുണ്ട്. മുഴുവൻ ശാസ്ത്രത്തിനും ഒരു പുല്ലിന്റെ ഇതള് പോലും ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്കതറിയാമോ? അതിനെപ്പോലെ കാണപ്പെടുന്ന എന്തോ അവർ ഉണ്ടാക്കുന്നു. എന്നാൽ ജീവന്റെ ഫോർമുല അവർക്കറിയില്ല. അത് ദൈവമാണ്. യേശു ആ മരത്തോട്, നിന്നിൽ ഫലമില്ലാത്തതിനാൽ നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങൾ നിന്നും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ തിരികെ ആ വഴി കടന്നുപോയിരുന്നു. അത് രാവിലെ 8 മണി സമയമായിരുന്നു. ഏകദേശം 11 മണിയോടെ അവർ വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി പോകുമ്പോൾ പത്രോസ് ആ വൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? യേശു ആ വൃക്ഷത്തിലുണ്ടായിരുന്ന ജീവനെ, ആ വൃക്ഷത്തിന്റെ വേരുകളിലായിരുന്ന ജീവനെ ശാസിക്കുകയും അത് മുഴുവനുമായി നശിച്ചു പോവുകയും ചെയ്തു. ഹാലലൂയ. അതേ ക്രിസ്തുവിന് ഒരു ക്യാൻസറിനെ അതിന്റെ വേരുകളിൽ നിന്നും ശാസിക്കാനും അത് മുഴുവനായി നശിച്ചു പോകുവാനും ഇടയാക്കാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ മരം അതുപോലെ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ ഇലകൾ വീഴാൻ തുടങ്ങുകയും അതിനുശേഷം അതിന്റെ തൊലി ഉരിയാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം അത് ഉണങ്ങാൻ തുടങ്ങുകയും ദിവസങ്ങൾക്ക് ശേഷം ദിവസവും ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകളും കഴിഞ്ഞപ്പോൾ ആ മരത്തിന്റെ ഒരംശം പോലുമില്ലാതെ അവശേഷിക്കാതെ അത് കഴിഞ്ഞുപോയിരുന്നു. ഹാലലൂയ. ക്രിസ്തു സംസാരിക്കുമ്പോൾ ക്യാൻസറിനും ട്യൂമറിനും തിമിരത്തിനും മറ്റെല്ലാത്തിനും കടന്നു പോകേണ്ടിയിരിക്കുന്നു. അവൻ പിശാചുകളെ പുറത്താക്കി. അവൻ പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും, പാമ്പുകളെ പിടിച്ചെടുക്കും, മരണകരമായ വസ്തുക്കൾ കുടിക്കും, അതവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സുഖം പ്രാപിക്കും. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരു മണിക്കൂറോളം ഉച്ചയ്ക്ക് ഇവിടെ ഇരുത്തിയിരുന്നു. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ രോഗശാന്തിക്കാരനായി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ എന്തോ ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നു. അങ്ങനെ നിങ്ങൾ സുഖപ്പെട്ടുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിശാച് യാതൊന്നും നിങ്ങളുടെ മേൽ കുത്തിക്കടത്താൻ ഇടയാക്കരുത്, മുമ്പോട്ട് പോയിക്കൊള്ളുക. ഡോക്ടർ പറയും, അതെപ്രകാരം അത് കാണപ്പെടുന്നു? ഓ, അതിപ്പോഴും അവിടെ തന്നെ ആയിരിക്കുന്നുവെന്ന് അവൻ പറയും. എന്നാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കറിയാം. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? പറയും, അതിനെന്ത് സംഭവിച്ചിരിക്കുന്നു? അതിനുശേഷം പറയുക, നോക്കൂ ഡോക്ടർ, ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്, യേശു ക്രിസ്തുവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരി, നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് നമുക്ക് വണങ്ങാം. സഹോദരൻ വില്ലറ്റ്സ്, നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ഇവിടെ കടന്നു വരുമോ? സഹോദര, സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ചിലപ്പോൾ കർത്താവെ, അങ്ങയുടെ ദാസൻ അധികം ബുദ്ധി ഉപയോഗിക്കാതെ നീണ്ടു പ്രസംഗിച്ചു പോകുന്നു. എന്നാൽ ഞാൻ പൗലോസിനെ പോലെ ഒരു രാത്രി മുഴുവൻ പ്രസംഗിച്ചതായി അനുഭവപ്പെടാനിടയാക്കണമേ. അപ്പോൾ ഒരു വ്യക്തി തട്ടിൽ നിന്നും താഴേക്ക് വീഴുകയും മരിച്ചു പോവുകയും ചെയ്തു. ആ അപ്പോസ്തോലൻ തന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തോടുകൂടി തന്റെ ശരീരത്തെ അവന്റെ മേൽ വീണ് തഴുകുകയും ജീവൻ അവനിലേക്ക് വരികയും അവൻ വീണ്ടും ജീവിക്കുകയും ചെയ്തു. സ്നേഹവാനായ ദൈവമേ, ഈ വലിയ നാഗരികതയുടെ സൂര്യാസ്തമയം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുകയും ദിവസം കടന്നുപോകുകയും ഉച്ചയും പോയി കഴിഞ്ഞിരിക്കുകയും വൈകുന്നേരത്തെ നിഴലുകൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വലിയ പ്രകാശം ദൈവരാജ്യത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന കൂരിരുളിന്റെ സ്ഥാനത്തെ എടുക്കാൻ പോകുന്നു. ദൈവമേ, ഞാൻ ഓരോ ദിവസവും പ്രായമേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പോകാനിടയാകട്ടെ. കർത്താവ്, എനിക്ക് ശക്തി തരണമേ. ഈ വലിയ സത്യത്തെ എല്ലായിടത്തും പറയാൻ എന്നെ സഹായിക്കണമേ. നാളെ ഉച്ചയ്ക്ക് ഞങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായി ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് ഉച്ചയ്ക്കത്തെ ഈ ചെറിയ ശ്രോതാക്കളുടെ കൂട്ടത്തെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ അവർ രോഗശാന്തിയുടെ യോഗത്തിലേക്ക് കൂടുമ്പോൾ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും തമ്മിൽ ഒരുമിച്ചിട്ട് ഇനിയും ഞങ്ങൾക്കൊരു സംശയമില്ല എന്ന് തമ്മിൽ പറയാനിടയാക്കണമേ. അതെവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. അത് പിശാചാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ പോകുമ്പോൾ അവന് ദൈവത്തിന്റെ ഉത്തരവിനാൽ കടന്നുപോകേണ്ടതായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവന് അതാകേണ്ടിയിരിക്കുന്നു. ദൈവം അപ്രകാരം കൽപ്പിക്കുകയും അവന് വിട്ടുപോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവർ സന്തോഷത്തോടെ ആനന്ദിച്ചുകൊണ്ട് അവരുടെ രോഗശാന്തി അവകാശമാക്കിയും കൊണ്ടുപോകാനിടയാക്കണമേ. അവരുടെ വഴിയിൽ ഇനിയും യാതൊന്നും നിൽക്കാനിടയാക്കരുതേ. അവർ വിശ്വസിച്ചും കൊണ്ടുപോകാനിടയാക്കണമേ. ദൈവമേ, ഇവിടെയുള്ള ഈ ചെറിയ സഭയും ഇതിനോട് സഹകരിക്കുന്ന ഈ ചെറിയ സഭകളും ഈ യോഗത്തിന് ശേഷം ഒരു ഉണർവുണ്ടായിട്ട് അതിൽ കൂടെ കടന്നുപോകുകയും ദൈവരാജ്യത്തിലേക്ക് 100 ആത്മാക്കൾ കടന്നു വരാനും പിതാവേ നീയിടയാക്കണമേ. ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും രാജ്യത്തിനപ്പുറത്തുള്ളവരും മറ്റ് സ്ഥലങ്ങളിലുള്ളവരും ഈ സന്ദേശത്തെ അവരുടെ സഭകളിലേക്ക് എടുത്തുകൊണ്ടുപോയിട്ട് അവർക്കൊരു പഴയ പരിഷ്കാരത്തിലുള്ള ഉണർവുണ്ടാകാൻ ഇടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ സേവകരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ നിങ്ങൾ ഇവിടെയായിരിക്കുമ്പോൾ ഈ കെട്ടിടത്തിൽ ഒരു പാപിയായ വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് സഹോദരൻ ബ്രണഹാം എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് പറയുമോ? നിങ്ങൾ കൈകളെ ഉയർത്തി അതിനായി കാണിക്കുമോ? ഒരു പാപിയായ വ്യക്തി ഇവിടെയുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹിളെ. ഇനിയും ആരെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ശ്രീമാൻ. നിങ്ങളെയും 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 ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇത് നിങ്ങൾക്കായിട്ട് പറയുകയാണ്. ഞാൻ ശ്രോതാക്കളുടെ ഇടയിലേക്ക് തിരികെ പോകുന്നതിൽ വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവർ അത് ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ശ്രോതാക്കളുടെ ഇടയിലേക്ക് പോയി ആരെങ്കിലും വലിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിക്കാറില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നോക്കൂ, അത് ശരിയാണ്, നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് അവനെ വലിക്കുകയാണ്. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടുമ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിശേഷ അവസരമുള്ള വ്യക്തി നിങ്ങളാകുന്നു. ഞാൻ അത്രയധികം ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളതായി നിങ്ങൾക്കറിയില്ല.